ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ സർവശക്തനെ സേവിപ്പാൻ അവനാർ? അവനോട് പ്രാർത്ഥിച്ചാൽ എന്ത് പ്രയോജനം എന്ന് പറയുന്നു. എന്നാൽ അവരുടെ ഭാഗ്യം അവർക്ക് കൈവശമല്ല. ദുഷ്ടന്മാരുടെ ആലോചന എന്നോട് അകന്നിരിക്കുന്നു. ദുഷ്ടന്മാരുടെ വിളക്ക് കെട്ടുപോകുന്നതും അവർക്ക് ആപത്തു വരുന്നതും ദൈവകോപത്തിൽ കഷ്ടങ്ങളെ വിഭാഗിച്ചു കൊടുക്കുന്നതും എത്ര പ്രാവശ്യം? അവർ കാറ്റിനു മുമ്പിൽ തവടി പോലെയും കൊടുങ്കാറ്റ് പറപ്പിക്കുന്ന പതിർ പോലെയുമാകുന്നു. ദൈവം അവന്റെ അകൃത്യം അവന്റെ മകൾക്കായി സംഗ്രഹിച്ചു വയ്ക്കുന്നു. അവനത് അനുഭവിക്കേണ്ടതിന് അവന് തന്നെ പകരം കൊടുക്കട്ടെ. അവന്റെ സ്വന്തം കണ്ണ് അവന്റെ സാക്ഷ്യം കാണട്ടെ. അവൻ തന്നെ സർവശക്തന്റെ ക്രോധം കുടിക്കട്ടെ. അവന്റെ മാസങ്ങളുടെ സംഖ്യ അറ്റുപോയാൽ തന്റെ ശേഷം തന്റെ ഭവനത്തോട് അവൻ എന്ത് താല്പര്യം? ആരെങ്കിലും ദൈവത്തിന് ബുദ്ധി ഉപദേശിക്കുമോ? അവൻ ഉന്നതന്മാരെ ന്യായം വിധിക്കുന്നുവല്ലോ. ഒരുത്തൻ കേവലം സ്വൈര്യവും സ്വസ്ഥതയുമുള്ളവനായി തന്റെ പൂർണ്ണക്ഷേമത്തിൽ മരിക്കുന്നു. അവന്റെ തൊട്ടികൾ പാലുകൊണ്ടും നിറഞ്ഞിരിക്കുന്നു. അവന്റെ അസ്ഥികളിലെ മജ്ജ അഴിഞ്ഞിരിക്കുന്നു. മറ്റൊരുത്തൻ മനോവ്യസനത്തോടെ മരിക്കുന്നു. നന്മയെന്ന് അനുഭവിക്കാൻ ഇടവരുന്നതുമില്ല. അവർ ഒരുപോലെ പൊടിയിൽ കിടക്കുന്നു. കൃമി അവരെ മുടുന്നു. ഞാൻ നിങ്ങളുടെ വിചാരങ്ങളെയും നിങ്ങൾ എന്റെ നേരെ നിരൂപിക്കുന്ന ഉപായങ്ങളെയും അറിയുന്നു. പ്രഭുവിന്റെ ഭവനം എവിടെ? ദുഷ്ടന്മാർ പാർത്ത കൂടാരം എവിടെ എന്നല്ലോ നിങ്ങൾ പറയുന്നത്. വഴിപോക്കരോട് നിങ്ങൾ ചോദിച്ചിട്ടില്ലയോ? അവരുടെ അടയാളങ്ങളെ അറിയുന്നില്ലയോ? അനന്ത ദിവസത്തിൽ ദുഷ്ടൻ ഒഴിഞ്ഞു പോകുന്നു. ക്രോധ ദിവസത്തിൽ അവർക്ക് വിടുതൽ കിട്ടുന്നു. അവന്റെ നടപ്പിനെ കുറിച്ച് ആറവന്റെ മുഖത്ത് നോക്കി പറയും. അവൻ ചെയ്തിനക്കവണ്ണം ആറവന് പകരം വീട്ടും. എന്നാലും അവനെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവൻ കല്ലറയ്ക്കൽ കാവൽ നിൽക്കുന്നു. താഴ്വരയിലെ കട്ടവന് മധുരമായിരിക്കും. അവന്റെ പിന്നാലെ സകല മനുഷ്യരും ചെല്ലും. അവന് മുമ്പേ പോയവർക്കെണ്ണമില്ല. നിങ്ങൾ വൃഥ എന്നെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെ? നിങ്ങളുടെ ഉത്തരങ്ങളിൽ കപടമുണ്ടല്ലോ. അതിന് തേമാന്യനായ എലീഫസ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, മനുഷ്യൻ ദൈവത്തിൽ ഉപകാരമായി വരുമോ? ജ്ഞാനിയായവൻ തനിക്ക് തന്നെ ഉപകരിക്കേയുള്ളൂ. നീ നീതിമാനായാൽ സർവശക്തിന് പ്രയോജനമുണ്ടോ? നീ നിഷ്കളങ്കനായി നടക്കുന്നതിനാൽ അവന് ലാഭമുണ്ടോ? നിന്റെ ഭക്തി നിമിത്തമോ അവൻ നിന്നെ ശാസിക്കുകയും നിന്നെ ന്യായവിസ്താരത്തിൽ വരുത്തുകയും ചെയ്യുന്നത്? നിന്റെ ദുഷ്ടത വലിയതല്ലോ. നിന്റെ അകൃത്യങ്ങൾക്ക് അന്തവുമില്ല. നിന്റെ സഹോദരനോട് നീ വെറുതെ പണയം വാങ്ങി. അച്ഛന്മാരുടെ വസ്ത്രം ഒരിഞ്ഞെടുത്തിരിക്കുന്നു. ക്ഷീണിച്ചവന് നീ വെള്ളം കൊടുത്തില്ല. വിശന്നവന് നീ ആഹാരം മുടക്കിക്കളഞ്ഞു. കയ്യൂറ്റക്കാരനു ദേശം കൈവശമാക്കി. മാന്യനായവൻ അതിൽ പാർത്തു. വിധവമാരെ നീ വെറുതെ വെറും കൈയായി അയച്ചു. അനാഥന്മാരുടെ ഭുജങ്ങളും നീ ഒടിച്ചു കളഞ്ഞു. അതുകൊണ്ട് നിന്റെ ചുറ്റും കെണികളിരിക്കുന്നു. പെട്ടെന്ന് ഭയം നിന്നെ ഭ്രമിപ്പിക്കുന്നു. അല്ല, നീ അന്ധകാരത്തെയും നിന്നെ മൂടുന്ന പെരുവെള്ളത്തെയും കാണുന്നില്ലയോ? ദൈവം സ്വർഗനഗരത്തിൽ ഇല്ലയോ? നക്ഷത്രങ്ങളൊക്കെ ഉയർന്നിരിക്കുന്നു എന്ന് നോക്കുക. എന്നാൽ നീ ദൈവം എന്തറിയുന്നു? കുരുടെ അവൻ ന്യായം വിധിക്കുമോ? കാണാതെ വണ്ണം മേഘങ്ങൾ അവന് മറഞ്ഞിരിക്കുന്നു. ആകാശമണ്ഡലത്തിൽ അവൻ ഉലാവുന്നു എന്ന് പറയുന്നു. ദുഷ്ട മനുഷ്യർ, നടക്കുന്ന പുരാതന മാർഗം നീ പ്രമാണിക്കുന്നുവോ? കാലത്തിന് മുമ്പേ അവർ പിടിപെട്ടുപോയി. അവരുടെ അടിസ്ഥാനം നദി പോലെ ഒഴുകിപ്പോയി. അവർ ദൈവത്തോട് ഞങ്ങളെ വിട്ടുപോകാ, സർവശക്തൻ ഞങ്ങളോട് എന്തു ചെയ്യും എന്ന് പറഞ്ഞു. അവനോ അവരുടെ വീടുകളെ നന്മ കൊണ്ടുവരുമറിച്ചു. ദുഷ്ടന്മാരുടെ ആലോചന എന്നോടകുന്നിരിക്കുന്നു. നീതിമാന്മാർ കണ്ട് സന്തോഷിക്കുന്നു. കുറ്റമില്ലാത്തവൻ അവരെ പരിഹസിച്ചു. ഞങ്ങളുടെ എതിരാളികൾ മുടിഞ്ഞുപോയി. അവരുടെ ശേഷിപ്പ് തീക്കിരയായി എന്ന് പറയുന്നു. നീ അവനോടിണങ്ങി സമാധാനമായിരിക്കാതിനാൽ നിനക്ക് നന്മ വരും. അവന്റെ വായിൽ നിന്ന് ഉപദേശം കൈക്കൊള്ളുക. അവന്റെ വചനം നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്ക. സർവശക്തങ്കിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. നീതികേട് നിന്റെ കൂടാരങ്ങളിൽ നിന്ന് അകറ്റിക്കളയും. നിന്റെ പൊന്നുപൊടിയിലും ഓഫീർ തങ്കം തോട്ടിലെ കല്ലിനിടയിലും ഇട്ടുകളക. അപ്പോൾ സർവശക്തൻ നിന്റെ പൊന്നും നിനക്ക് വെള്ളിവാളും ആയിരിക്കും. അന്ന് നീ സർവശക്തനിൽ പ്രമോദിക്കും. ദൈവത്തിങ്കിലേക്ക് നിന്റെ മുഖം ഉയർത്തും. നീ അവനോട് പ്രാർത്ഥിക്കും. അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും. നീ നിന്റെ നേർച്ചകളെ കഴിക്കും. നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും. നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. നിന്റെ നിന്നെ താഴ്ത്തുമ്പോൾ ഉയർച്ചയെന്ന് നീ പറയും. താഴ്മയുള്ളവനെ അവൻ രക്ഷിക്കും, നിർദോഷിയല്ലാത്തവനെ പോലും അവൻ വിടുവിക്കും. നിന്റെ കൈകളുടെ വിടിപ്പിനാൽ അവൻ വിടുവിക്കപ്പെടും. അതിന് അയ്യോബ് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ, ഇന്നും എന്റെ സങ്കടം കൊടിയതാകുന്നു, അവന്റെ കൈ എന്റെ മേൽ എന്റെ ഞരക്കത്തിന്മേൽ ഭാരമാകുന്നു. അവനെ എവിടെ കാണുമെന്നറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. അവന്റെ ന്യായാസനത്തിങ്കിൽ ഞാൻ ചെല്ലുമായിരുന്നു. ഞാൻ അവന്റെ മുമ്പിൽ എന്റെ ന്യായം വിവരിക്കുമായിരുന്നു, ന്യായവാദം കോരിച്ചൊരിയുമായിരുന്നു. അവന്റെ ഉത്തരം അറിയാമായിരുന്നു, അവൻ എന്തു പറയുന്നു എന്ന് ഗ്രഹിക്കാമായിരുന്നു. അവൻ ബാലാധിക്യത്തോടെ എന്നോട് വ്യവഹരിക്കുമോ? ഇല്ല, അവൻ എന്നെ ആദരിക്കേയുള്ളൂ. അവന്റെ അവിടെ നേരുള്ളവൻ അവനോട് വാദിക്കുമായിരുന്നു. ഞാൻ സദാകാലത്തേക്കും എന്റെ ന്യായാധിപന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുമായിരുന്നു. ഞാൻ കിഴക്കോട്ട് ചെന്നാൽ അവനവിടെയില്ല, പടിഞ്ഞാറോട്ട് ചെന്നാൽ അവനെ കാണുകയില്ല, വടക്ക് അവൻ പ്രവർത്തിക്കുകയിൽ നോക്കിയിട്ട് അവനെ കാണുന്നില്ല, തെക്കോട്ട് അവൻ തിരിയുന്നു അവനെ കാണുന്നതിലതാനും. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. എന്റെ കാലടി അവന്റെ ചുവട് തുറന്നു ചെല്ലുന്നു. ഞാൻ വിട്ടുമാറാതെ അവന്റെ വഴി പ്രമാണിക്കുന്നു. ഞാൻ അവന്റെ അധരങ്ങളെ കൽപ്പന വിട്ടു പിന്മാറിയിട്ടില്ല. അവന്റെ വായിലെ വചനങ്ങളെ എന്റെ ആഹാരത്തെക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു. അവനോ അനന്യൻ, അവനെ തടുക്കുന്നതാൽ തിരുവുള്ളത്തിന്റെ താല്പര്യം അവൻ അനുഷ്ഠിക്കും. എനിക്ക് നിയമിച്ചിരിക്കുന്നത് അവൻ നിവർത്തിക്കുന്നു. ഇങ്ങനെയുള്ളൂ, പലതും അവന്റെ പക്കലുണ്ട്. അതുകൊണ്ട് ഞാൻ അവന്റെ സാന്നിധ്യത്തിൽ ഭ്രമിക്കുന്നു. ഓർത്തു നോക്കുമ്പോൾ ഞാൻ അവനെ ഭയപ്പെടുന്നു. ദൈവം എനിക്ക് ധൈര്യക്ഷയം വന്നെത്തി. സർവശക്തൻ എന്നെ ഭ്രമിപ്പിച്ചിരിക്കുന്നു. ഞാൻ പരവശനായിരിക്കുന്നത് അന്ധകാരം നിമിത്തമല്ല, കുരുവിട്ട് എന്റെ മുഖത്തെ മൂടുന്നത് കൊണ്ടുമല്ല. സർവശക്തൻ ശിക്ഷാസമനങ്ങളെ നിയമിക്കാത്തവരും അവന്റെ ഭക്തന്മാർ അവന്റെ വിസ്താര ദിവസങ്ങളെ കാണാതിരിക്കുന്നതുമെന്ത്? ചിലർ അതിരുകളെ മാറ്റുന്നു, ചിലർ ആട്ടിൻ കൂട്ടത്തെ കവർന്നു കൊണ്ടുപോയി മേയിക്കുന്നു, ചിലർ അനാഥന്മാരുടെ കഴുതയെ കൊണ്ടുപോയി കൊള്ളുന്നു കളയുന്നു, ചിലർ വിധവയുടെ കാളയെ പണയം വാങ്ങുന്നു, ചിലർ സാധുക്കളെ വഴിതെറ്റിക്കുന്നു, ദേശത്തേളി ഇവർ ഒരുപോലെ ഒളിച്ചുകൊള്ളുന്നു, അവർ മരുഭൂമിയിലെ കാട്ടുകഴുതകളെ പോലെ ഇറതേടി വേലയ്ക്ക് പുറപ്പെടുന്നു. ശൂന്യപ്രദേശം മക്കൾക്ക് വേണ്ടി അവർക്ക് ആഹാരം. അവർ വയലിൽ അന്യന്റെ പയർപറിക്കുന്നു, ദുഷ്ടന്റെ മുന്തിരിത്തോട്ടത്തിൽ കാലാപെറുക്കുന്നു. അവർ വസ്ത്രമില്ലാതെ നഷ്ടമായി രാത്രി കഴിച്ചു കൂട്ടുന്നു. കൂരലിൽ അവർക്ക് പുതപ്പുമില്ല. അവർ മലകളിൽ മഴ നനയുന്നു. മറവിടമില്ലായികയാൽ അവർ പാറയെ ആശ്രയിക്കുന്നു. ചിലർ മുല കുടിക്കുന്ന അനാഥ കുട്ടികളെ അപഹരിക്കുന്നു. ചിലർ ദരിദ്രനോട് പണയം വാങ്ങുന്നു. അവർ വസ്ത്രം കൂടാതെ നഗ്നരായി നടക്കുന്നു. പട്ടിണി കിടക്കുന്നത് കൊണ്ട് കറ്റ ചുമക്കുന്നു കൊണ്ട് പട്ടിണി കിടന്നുകൊണ്ട് കറ്റ ചുമക്കുന്നു. അന്യരുടെ മതിലുകൾക്കകത്ത് അവർ ചക്കാട്ടുന്നു. മുന്തിരിച്ചേക്ക് ചവിട്ടുകയും ദാഹിച്ചിരിക്കുകയും ചെയ്യുന്നു. പട്ടണത്തിൽ ആളുകൾ ഞരങ്ങുന്നു. പട്ടുപോയവരുടെ പ്രാണൻ നിലവിളിക്കുന്നു. ദൈവത്തിനോ അതിന് നീരസം തോന്നുന്നില്ല. ഇവർ വെളിച്ചത്തോട് മത്സരിക്കുന്നു. അതിന്റെ വഴികളെ അറിയുന്നതുമില്ല, അതിന്റെ പാതകളിൽ നടക്കുന്നതുമില്ല. കൊലപാതകൻ രാവിലെ എഴുന്നേറ്റ് നിൽക്കുന്നു, ദരിദ്രനെയും എളിയവനെയും കൊല്ലുന്നു, രാത്രിയിൽ കളനായി നടക്കുന്നു. വ്യഭിചാരിയുടെ കണ്ണ് അസ്തമാനം കാത്തിരിക്കുന്നു. അവൻ മുഖം മറച്ച് നടന്ന് ഒരു കണ്ണ് എന്നെ കാണുകയില്ല എന്ന് പറയുന്നു. ചിലർ ഇരുട്ടത്ത് വീട് തുറന്ന് കയറുന്നു. പകലവർ വാതിലടച്ച് പാർക്കുന്നു. വെളിച്ചത്തിറങ്ങുന്നതുമില്ല. പ്രഭാതം അവർ പൊക്കുന്ന അന്ധതമസ് തന്നെ. അന്ധതമസിന്റെ ഘോരത്വങ്ങൾ അവർക്ക് പരിചയമുണ്ടല്ലോ. വെള്ളത്തിന്മേൽ അവർ വേഗത്തിൽ പോയി പോകുന്നു. അവരുടെ ഓഹരി ഭൂമിയിൽ ശവിക്കപ്പെട്ടിരിക്കുന്നു. മുന്തിരിത്തോട്ടങ്ങളുടെ വഴിക്ക് അവർ തിരിയുന്നില്ല. ഹിമജലം വരൾച്ചയ്ക്കും ഉഷ്ണത്തിനും പാപം ചെയ്യുവാൻ പാതാളത്തിനും ഇരയാകുന്നു. ഗർഭപാത്രം അവനെ മറന്നു കളയും. കൃമി അവനെ തിന്നു ദേശിക്കും. പിന്നെ ആരും അവനെ ഓർക്കയില്ല. നീതികേട് ഒരു വൃക്ഷം പോലെ തകർന്നു പോകും. പ്രസവിക്കാത്ത മച്ചിയെ അവർ വിഴുങ്ങിക്കളയുന്നു. വിധവയ്ക്ക് നന്മ ചെയ്യുന്നതുമില്ല. അവൻ തന്റെ ശക്തിയാൽ നിഷ്കണ്ഠന്മാരെ നിലനിൽക്കുമാറാക്കുന്നു. ജീവനെ കുറിച്ച് നിരാശപ്പെട്ടിരിക്കെ അവർ എഴുന്നേൽക്കുന്നു. അവൻ അവർക്ക് നിർഭയവാസം നൽകുന്നു. അവർ ഉറച്ചു നിൽക്കുന്നു, എങ്കിലും അവന്റെ ദൃഷ്ടി അവരുടെ വഴികളിന്മേലുണ്ട്. അവയൊഴിഞ്ഞിരിക്കുന്നു, കുറുക്കൊഴിഞ്ഞിട്ടോ അവരില്ല, കുറെ കഴിഞ്ഞിട്ടോ അവരില്ല. അവരെ താഴ്ത്തി മറ്റുള്ളവരെയും പോലെ നീക്കിക്കളയുന്നു. കുതിരകളുടെ തല പോലെ അവരെ അറക്കുന്നു. ഇങ്ങനെയെങ്കിൽ എന്നെ കളനാക്കുകയും എന്റെ വാക്ക് ഖണ്ഡിക്കുകയും ചെയ്യുന്നവനാർ? അതിനെ ശുഹ്യനായ ബിൽദാദ് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ, ആധിപത്യം ഭയങ്കരത്വം അവൻ പരപക്കലുണ്ട്. തന്റെ ഉന്നത സ്ഥലത്തിൽ സ്ഥലങ്ങളിൽ അവൻ സമാധാനം പാലിക്കുന്നു. അവന്റെ സൈന്യങ്ങൾക്ക് സംഖ്യയുണ്ടോ? അവന്റെ പ്രകാശമാർക്ക് ഉദിക്കാതെയായിരിക്കും. മറ്റും ദൈവസന്നിധിയിലേക്ക് എങ്ങനെ നീതിമാനാകും? സ്ത്രീ പ്രസവിച്ചവൻ എങ്ങനെ നിർമ്മലനാകും? ചന്ദ്രന് പോലും ശോഭയില്ലല്ലോ. നക്ഷത്രങ്ങളും തൃക്കണ്ണിന് ശുദ്ധിയുള്ളവയല്ല. പിന്നെ പുഴുവായിരിക്കുന്ന മൂർത്തിനും കൃമിയായിരിക്കുന്ന മനുഷ്യനും എങ്ങനെ? അതിന് ഈ ഉത്തരം പറഞ്ഞതെന്തെന്നാൽ, നീ ശക്തിയില്ലാത്തവനെന്ത് സഹായം ചെയ്തു? ബലമില്ലാത്ത ഭുജത്തെ എങ്ങനെ താങ്ങി? ജ്ഞാനമില്ലാത്തവനെ എന്താലോചന പറഞ്ഞുകൊടുത്തു? ജ്ഞാനം എത്ര അധികം ഉപദേശിച്ചു? ആരെയാകുന്നു നീ വാക്യം കേൾപ്പിച്ചത്? ആരുടെ ശ്വാസം നിന്നിൽ നിന്ന് പുറപ്പെട്ടു? വെള്ളത്തിനും അതിലെ നിവാസികൾക്കും കീഴേ പ്രേതങ്ങൾ മുന്തു നടങ്ങുന്നു. പാതാളം അവന്റെ മുമ്പിൽ തുറന്നു കിടക്കുന്നു. നരകം മറയില്ലാതെ ഇരിക്കുന്നു. തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു. ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു. അവൻ വെള്ളത്തെ മേഘങ്ങളിൽ കെട്ടിവയ്ക്കുന്നു. അത് വഹിച്ചിട്ട് കാർമുകിൽ കീറിപ്പോകുന്നതുമില്ല. തന്റെ സിംഹാസനത്തിൽ ദർശനം അവൻ മറച്ചു വയ്ക്കുന്നു. അതിന്മേൽ തന്റെ മേഘം വിരിക്കുന്നു. അവൻ വെളിച്ചത്തിന്റെയും ഇരുട്ടിന്റെയും അറ്റത്തോളം വെള്ളത്തിന്മേൽ ഒരു വര വരച്ചിരിക്കുന്നു, അതിർ വരച്ചിരിക്കുന്നു. ആകാശത്തിന്റെ തൂണുകൾ കുലുങ്ങുന്നു. അവന്റെ തർജ്ജനത്താൽ അവ ഭ്രമിച്ചു പോകുന്നു. അവൻ തന്റെ ശക്തി കൊണ്ട് സമുദ്രത്തെ ഇളക്കുന്നു. തന്റെ വിവേകം കൊണ്ട് രഹബിനെ തകർക്കുന്നു. അവന്റെ ശ്വാസത്താൽ ആകാശം ശോഭിച്ചിരിക്കുന്നു. അവന്റെ കൈ വിദ്രുത സർപ്പത്തെ കുത്തിത്തുളച്ചിരിക്കുന്നു. എന്നാൽ ഇവ അവന്റെ വഴികളുടെ അറ്റങ്ങളത്രേ. നാം അവനെ കുറിച്ചൊരു മന്ദസ്വരമേ കേട്ടിട്ടുള്ളൂ. അവന്റെ ബലത്തിന്റെ ഇടമുഴക്കമോ ആർ ഗ്രഹിക്കും? യോബ് തന്റെ സുഭാഷിതം തുറന്ന ചൊല്ലിയതെന്തെന്നാൽ, എന്റെ ന്യായം നീക്കിക്കളഞ്ഞ ദൈവത്താണ്. എനിക്ക് മനോദസനം വരുത്തിയ സർവശക്തനാണ്. എന്റെ പ്രാണൻ മുഴുവനും എന്നിലും ദൈവത്തിന്റെ ശാസ്ത്രന്റെ മുക്കിലുമുണ്ടല്ലോ. എന്റെ അധരം നീതികേട് സംസാരിക്കുകയില്ല. എന്റെ നാമ്പ് വ്യാജം ഉച്ചരിക്കുകയുമില്ല. നിങ്ങളുടെ വാദം ഞാൻ ഒരു കാലും സമ്മതിക്കുകയില്ല. മരിക്കുവോളം എന്റെ നിഷ്കളങ്കത്വം ഉപേക്ഷിക്കുകയുമില്ല. എന്റെ നീതി ഞാൻ വിടാതെ മുറുകെ പിടിക്കുന്നു. എന്റെ ഹൃദയം എന്റെ നാടുകളിൽ ഒന്നിനെയും ആക്ഷേപിക്കുന്നില്ല. എന്റെ ശത്രു ദുഷ്ടനെ പോലെയും എന്റെ എതിരാളി നീതി കെട്ടവനെ പോലെയും ആകട്ടെ. ദൈവം വഷളനെ ഛേദിച്ച് അവന്റെ പ്രാണനെ എടുത്തു കളഞ്ഞാൽ അവൻ എന്ത് പ്രത്യാശ ശേഷിപ്പുള്ളൂ? അവന് കഷ്ടത വരുമ്പോൾ ദൈവം അവന്റെ നിലവിളി കേൾക്കുമോ? അവൻ സർവശക്തനാൽ ആനന്ദിക്കുമാറാകുമോ? എല്ലാ കാലത്തും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമോ? ദൈവത്തിന്റെ കൈയെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഉപദേശിക്കും. സർവശക്തന്റെ ആന്തരം ഞാൻ മറച്ചു വയ്ക്കുകയില്ല. നിങ്ങളെല്ലാവരും അത് കണ്ടിരിക്കുന്നു. നിങ്ങൾ വെറുതെ ബുദ്ധികളായിരിക്കുന്നതെന്ത്? ഇത് ദുർജനത്തിന് ദൈവത്തിന്റെ പക്കലും ഓഹരിയും നിഷ്ഠരന്മാർ സർവശക്തനിൽ നിന്ന് പ്രാപിക്കുന്ന അവകാശവും തന്നെ. അവന്റെ മക്കൾ പെരുകിയാൽ അത് വാളിനായിട്ടത്ര അവന്റെ സന്തതി അപ്പം തിന്ന് തൃപ്തരാകുകയില്ല. അവന് ശേഷിച്ചവർ മഹാമാരിയാൽ കുഴിയിലാകും. അവന്റെ വിധവമാർ വിലപിക്കുകയില്ല. അവൻ പൊടി പോലെ വെള്ളി നിരൂപിച്ചാലും മണ്ണ് പോലെ വസ്ത്രം സമ്പാദിച്ചാലും അവൻ സമ്പാദിച്ചു എന്നേ ഉള്ളൂ. നീതിമാൻ അതുടുക്കും, കുറ്റമില്ലാത്തവൻ വെള്ളി പങ്കിടും. ചിലന്തിയെ പോലെ അവൻ വീട് പണിയുന്നു, കാവൽക്കാരൻ മാടം കെട്ടുന്നത് പോലെ തന്നെ. അവൻ ധനവാനായി കിടക്കുന്നു, പിന്നെ അങ്ങനെ ചെയ്യുകയില്ല. അവൻ കണ്ണു തുറന്നു ഇല്ലാതെയാകുന്ന വെള്ളം പോലെ ഭയം അവനെ പിടിക്കുന്നു. രാത്രിയിൽ കൊടുങ്കാറ്റ് അവനെ കവർന്നു കൊണ്ടുപോകുന്നു. കിഴക്കൻ കാറ്റ് അവനെ പിടിച്ച് അവൻ പോയി പോകുന്നു. അവന്റെ സ്ഥലത്തു നിന്നും അത് അവനെ പാറ്റിക്കളയുന്നു. ദൈവമാതിരിയാതെ അവനെ എയ്യുന്നു. തൃക്കൈയിൽ നിന്നും ചാടിപ്പോകുവാൻ അവൻ നോക്കുന്നു. മനുഷ്യർ അവന്റെ നേരെ കൈകൊടുക്കും. അവന്റെ സ്ഥലത്ത് നിന്നും അവനെ ഇരട്ടിപ്പുറത്താകും. വെള്ളിക്ക് ഒരു ഉത്ഭവസ്ഥാനവും പൊന്ന് ഊരിക്കഴിപ്പാൻ ഒരു സ്ഥലവും ഉണ്ട്. ഇരുമ്പ് മണ്ണിൽ നിന്നെടുക്കുന്നു, കല്ലുരുക്കി ചെമ്പെടുക്കുന്നു. മനുഷ്യൻ അന്ധകാരത്തിന് അതിർ വരയ്ക്കുന്നു, അതിർ വിൽക്കുന്നു. കൂറിലെയും അന്ധതമസിലെയും കല്ലിലെ അങ്ങേറ്റം വരെ ശോധന ചെയ്യുന്നു. പാർപ്പുള്ളയിടത്ത് നിന്ന് ദൂരെ അവർ കുഴിവിത്തുന്നു. കടന്നു പോകുന്ന കാലിനെ അവർ മറന്നുപോയവർ തന്നെ. മനുഷ്യർക്ക് അകലെ അവർ തൂങ്ങിയടുന്നു. ഭൂമിയിൽ നിന്ന് ആഹാരമുണ്ടാകുന്നു, അതിന്റെ അധരഭാഗം അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു. അതിലെ പാറകൾ നീലരത്നത്തിന്റെ ഉത്പത്തി സ്ഥാനം, കനകപ്പൊടിയും അതിലുണ്ട്. അതിന്റെ പാത കൈതൻ അറിയുന്നില്ല, പരുന്തിന് കണ്ണ് അതിനെ കണ്ടിട്ടില്ല. മുളച്ച കാട്ടുമൃഗങ്ങൾ അതിൽ ചവിട്ടിയിട്ടുമില്ല, ഹോരസിംഹം അതിലേക്ക് നടന്നിട്ടുമില്ല. അവർ തീക്കൽ പാറയിലേക്ക് കൈനീട്ടുന്നു, പർവ്വതങ്ങളെ അവർ വേരോടെ മറിച്ചു കളയുന്നു. അവർ പാറകളുടെ ഇടയിൽ കൂടി നടക്കുന്ന നടകളെ വെട്ടുന്നു. അവരുടെ കണ്ണ് വിലയേറിയ വസ്തുക്കളെ ഒക്കെയും കാണുന്നു. അവർ നീരൊഴുക്കുകളെ ചോരാതെ വണ്ണം മടച്ചു നിർത്തുന്നു. ഉത്തമായിരിക്കുന്നത് അവർ വെളിച്ചത്താക്കി കൊണ്ടുവരുന്നു. എന്നാൽ ജ്ഞാനം എവിടെ കണ്ടുപിടിക്കും? വിവേകത്തിന്റെ ഉത്ഭവസ്ഥാനം എവിടെ? അതിന്റെ വില മനുഷ്യൻ അറിയുന്നില്ല. ജീവനുള്ളവരുടെ ദേശത്ത് അതിനെ കണ്ടെത്തുന്നില്ല. അത് എന്നിലില്ല എന്ന് ആഴി പറയുന്നു. അതെന്റെ പക്കലില്ല എന്ന് സമുദ്രവും പറയുന്നു. തങ്കം കൊടുത്താൽ അത് കിട്ടുന്നതല്ല, അതിന്റെ വിലയായി വലിയ രൂപി കൊടുപ്പാറുമില്ല. ഓഫീർപ്പന്നോ വിലയേറിയ ഗോമാരകമോ നീലരത്നമോ ഒന്നും അതിനീടാകുന്നില്ല. സ്വർണവും സ്ഫടികവും അതിനോട് ഒക്കുന്നില്ല. തങ്കം കൊണ്ടുള്ള മണ്ഡങ്ങൾക്കതിനെ മാറിക്കൊടുക്കാറുമില്ല. പവിഴത്തിന്റെയും പിളങ്കിന്റെയും പേർ മിന്നുകയെ വേണ്ട, മിണ്ടുകയെ വേണ്ട. ജ്ഞാനത്തിന്റെ വിലമുത്തുകളിലും കവിഞ്ഞതല്ലോ. കൂശിലെ പുഷ്പരാഗം അതിനോട് ഒക്കുന്നില്ല. തങ്കം കൊണ്ട് അതിന്റെ വില മതിക്കാവുന്നതുമല്ല. പിന്നെ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു? വിവേകത്തിന്റെ ഉത്ഭവസ്ഥാനം എവിടെ? അത് സകല ജീവികളുടെയും കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്നു. ആകാശത്തിലെ പക്ഷികൾക്ക് അത് ഗുപ്തമായിരിക്കുന്നു. ഞങ്ങളുടെ ചിരി കൊണ്ട് അതിന്റെ കേൾവി കേട്ടിട്ടുണ്ട് എന്ന് നരകവും മരണവും പറയുന്നു. ദൈവം അതിന്റെ വഴി അറിയുന്നു. അതിന്റെ ഉത്ഭവസ്ഥാനം അവന് നിശ്ചയമുണ്ട്. അവൻ ഭൂമിയുടെ അറ്റങ്ങളോളവും നോക്കുന്നു, ആകാശത്തിന്റെ കീഴിലൊക്കെയും കാണുന്നു. അവൻ കാറ്റിനെ തൂക്കി നോക്കുകയും വെള്ളത്തിന്മേലളവ് നിശ്ചയിക്കുകയും ചെയ്യുന്നു. അവൻ മഴയ്ക്ക് ഒരു നിയമവും ഇടിമിന്നലിനൊരു വഴിയും ഉണ്ടാക്കിയപ്പോൾ അവൻ അത് കണ്ടു വർണ്ണിക്കുകയും അത് സ്ഥാപിച്ചു പരിശോധിക്കുകയും ചെയ്തു. കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, ദോഷമകന്നു നടക്കുന്നത് തന്നെ വിവേകം എന്ന് അവൻ മനുഷ്യരോട് അരുളി ചെയ്യുന്നു. അയ്യോ, പിന്നെയും സുഭാഷിതം ചൊല്ലിയതെന്തെന്നാൽ, അയ്യോ, പണ്ടത്തെ മാസങ്ങളെ പോലെ ദൈവം എന്നെ കാത്തുപോകുന്ന നാടുകളെ പോലെ ഞാനായെങ്കിൽ കൊള്ളായിരുന്നു. അന്ന് അവൻ എന്റെ ദീപം എന്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു. അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. എന്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യതയുണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും എന്റെ മക്കൾ എന്റെ ചുറ്റുമിരിക്കുകയും ചെയ്ത എന്റെ ശുഭകാലത്തെ പോലെ ഞാൻ ആരെയെങ്കിലും കൊള്ളായിരുന്നു. അന്ന് ഞാൻ എന്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി പാറ എനിക്ക് തൈല നദികളെ ഒഴുക്കി തന്നു. ഞാൻ പുറപ്പെട്ട പട്ടണങ്ങളിലേക്ക് പട്ടണത്തിന്റെ വടിവാതിക്കൽ ചെന്നു. വിശാല സ്ഥലത്തിന്റെ ഇരിപ്പിടം വയ്ക്കുമ്പോൾ യൗവനക്കാർ എന്നെ കണ്ടു വിളിക്കും. വൃദ്ധന്മാർ എഴുന്നേറ്റ് നിൽക്കും. പ്രഭുക്കന്മാർ സംസാരം നിർത്തി കൈകൊണ്ട് വായ്പൊത്തും. ശ്രേഷ്ഠന്മാരുടെ ശബ്ദമടങ്ങും. അവരുടെ നാവണ്ണാക്കോട് പറ്റും. എന്റെ വാക്ക് കേട്ട ചെവി എന്നെ വാഴ്ത്തും. എന്നെ കണ്ട കണ്ണ് എനിക്ക് സാക്ഷ്യം നിൽക്കും. നീ നിലവിളിച്ച എളിയവനെയും അനാഥനെയും തുണയാത്തവനെയും ഞാൻ പിടിപ്പിച്ചു. നശിക്കുമാറായാത്തവന്റെ ആകാത്തന്റെ അനുഗ്രഹം എന്റെ മേൽ വന്നു. നശിക്കുമാറായവന്റെ അനുഗ്രഹം എന്റെ മേൽ വന്നു. ബിധിപേട ഹൃദയത്തെ ഞാൻ സന്തോഷം കൊണ്ട് ആർക്കുമാറാക്കി. ഞാൻ നീതിയെ ധരിച്ചു, അതിൻ്റെ ഉടുപ്പായിരുന്നു. എന്റെ ന്യായമുത്തരീയവും തലപ്പാവും പോലെ ആയിരുന്നു. ഞാൻ കുരുടന് കണ്ണും മുടന്തന് കാലുമായിരുന്നു. ദരിദ്രന്മാർക്ക് ഞാൻ അപ്പനായിരുന്നു. ഞാൻ അറിയാത്തവന്റെ വ്യവഹാരം പരിശോധിച്ചു. നീതികെട്ടവന്റെ അണപ്പല്ല് ഞാൻ തകർത്തു. അവന്റെ പല്ലിനിടയിൽ നിന്നും ഇരയെ പറിച്ചെടുത്തു. എന്റെ കൂട്ടിൽ വെച്ച് ഞാൻ മരിക്കും. കോൽപക്ഷിയെ പോലെ ഞാൻ ദീർഘായുസോടിയിരിക്കുന്നു. എന്റെ പേർ വെള്ളത്തോളവും പടന്നു ചെല്ലുന്നു. എന്റെ കൊമ്പിന്മേൽ മഞ്ഞിരാപ്പാർക്കുന്നു. എന്റെ മഹത്വം എന്നിൽ പച്ചയായിരിക്കുന്നു. എന്റെ വില്ലന്റെ കയ്യിൽ പുതുതാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. പുതുകുന്നു എന്ന് ഞാൻ പറഞ്ഞു. മനുഷ്യർ കാത്തിരുന്ന് എന്റെ വാക്ക് കേൾക്കും. എന്റെ ആലോചന കേൾപ്പാൻ മിണ്ടാതെയിരിക്കും. ഞാൻ സംസാരിച്ച ശേഷം അവർ മിണ്ടുകയില്ല. എന്റെ മൊഴി അവരുടെ മേൽ ഇറ്റിറ്റു വീഴും. മഴയ്ക്കെന്ന പോലെ അവർ എനിക്കായി കാത്തിരിക്കും. പിന്മഴയ്ക്കെന്ന പോലെ അവർ വൈവിളർക്കും. അവർ നിരാശപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ അവരെ നോക്കി പുഞ്ചിരിയിടും. എന്റെ മുഖപ്രസാദമേ അവർ മങ്ങിക്കയില്ല. ഞാൻ അവരുടെ വഴി തെരഞ്ഞെടുത്ത് തലവനായിട്ടിരിക്കും. സൈന്യസഹിതനായ രാജാവിനെ പോലെയും ദുഃഖിതന്മാരെ ആശ്വാസിപ്പിക്കുന്നവനെ പോലെയും ഞാൻ വസിക്കും. ഇപ്പോഴോ എന്നിലും പ്രായം കുറഞ്ഞവർ എന്നെ നോക്കിച്ചിരിക്കുന്നു. അവരുടെ അപ്പന്മാരെ എന്റെ ആട്ടിൻകൂട്ടത്തിന്റെ നായ്ക്കളോടുകൂടെ ആക്കുവാൻ പോലും ഞാൻ നിരസിക്കുമായിരുന്നു. അവരുടെ കൈയേറ്റം കൊണ്ട് എനിക്കെന്ത് പ്രയോജനം? കൈവിറ്റം കൊണ്ട് എനിക്കെന്ത് പ്രയോജനം? അവരുടെ ശൗവന ശക്തി നശിച്ചു പോയല്ലോ. ബുദ്ധിമുട്ടും മിസപ്പും കൊണ്ട് അവർ മെലിഞ്ഞിരിക്കുന്നു. ശീലത്തിന്റെയും നിർജ്ജനദേശത്തിന്റെയും ഇരുട്ടിൽ അവർ വരണ്ട നിലം കടിച്ചു കയറുന്നു. അവർ കുറുങ്കാട്ടിൽ മണൽശീല പറിക്കുന്നു. കാട്ടുകിഴങ്ങ് അവർക്ക് ആഹാരമായിരിക്കുന്നു. ജനമധ്യ നിന്ന് അവർ ഓടിച്ചു കളയുന്നു. കളനെ പോലെ അവരെ ആട്ടിക്കളയുന്നു. താഴ്വര പിളർപ്പിൽ അവർ പാർക്കേണ്ടി വരുന്നു. മൺകുഴികളും പാറയുടെ ഗഹുരങ്ങളിലും തന്നെ കുറുങ്കാട്ടിൽ അവർ കുതിരുന്നു. തൂവയുടെ കീഴെ അവർ ഒന്നിച്ചു കിടക്കുന്നു. അവരും ബോഷന്മാരുടെ മക്കൾ, നീചന്മാരുടെ മക്കൾ. അവരെ ദേശത്തു നിന്നും ചമ്മട്ടി കൊണ്ടടിച്ചോടിക്കുന്നു. ഇപ്പോഴോ ഞാൻ അവരുടെ പാട്ടായിരിക്കുന്നു. അവർക്ക് വഴിഞ്ചൊല്ലായി തീർന്നിരിക്കുന്നു. അവർ എന്നെ അറച്ചകന്നു നിൽക്കുന്നു. എന്നെ കണ്ടു തുപ്പുവാൻ ശങ്കിക്കുന്നില്ല. അവരെന്റെ കയറഴിച്ചെന്നെ ക്ലേശിപ്പിച്ചതുകൊണ്ട് അവർ എന്റെ മുമ്പിൽ കടിഞ്ഞാൻ അഴിച്ചുവിട്ടിരിക്കുന്നു. വലത്തു ഭാഗത്ത് നീച പരീക്ഷ എഴുന്നേറ്റ് എന്റെ കാലും തിന്നു. അവർ നാശമാർഗങ്ങളെ എന്റെ നേരെ നിരത്തുന്നു. അവർ എന്റെ പാതയെ നശിപ്പിക്കുന്നു. അവർ തന്നെ തുണയേറ്റവരായിരിക്കെ എന്റെ അപായത്തിനായി ശ്രമിക്കുന്നു. വിസ്താരമുള്ള തുറവിൽ കൂടി എന്നെ പോലെ അവർ ആക്രമിച്ചു വരുന്നു. ഇടിവിന്റെ അളവിൽ അവർ എന്റെ മേൽ ഉരുണ്ടുകയറുന്നു. ഘോരത്വങ്ങൾ എന്റെ നേരെ തിരിഞ്ഞിരിക്കുന്നു. കാന്തി പോലെ എന്റെ മഹത്വത്തെ പാറ്റിക്കളയുന്നു. എന്റെ ക്ഷേമവും മേഘവും പോലെ കടന്നു പോകുന്നു. ഇപ്പോൾ എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ തൂകിപ്പോകുന്നു. കഷ്ടകാലം എന്നെ പിടിച്ചിരിക്കുന്നു. രാത്രി എന്റെ സ്ത്രീകളെ തുളച്ചെടുത്തു കളയുന്നു. എന്നെ കടിച്ചു താരുന്നവർ ഉറങ്ങുന്നതുമില്ല. ഉഗ്രബലത്താൽ എന്റെ വസ്ത്രം നിരൂപമായിരിക്കുന്നു. അങ്കിവിട കഴുതുപോലെ എന്നോട് പറ്റിയിരിക്കുന്നു. അവർ എന്നെ ചെടിയിലിട്ടിരിക്കുന്നു. ഞാൻ പൊടിക്കും ചാരത്തിനും തുല്യമായിരിക്കുന്നു. ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. നീ ഉത്തരം മരണമെന്നില്ല. ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു. നീ എന്നെ തുറച്ചു നോക്കുന്നതേ ഉള്ളൂ. നീ എന്റെ നേരെ ക്രൂരനായി തീർന്നിരിക്കുന്നു. നിന്റെ കൈകൂടെ ശക്തിയാൽ നീ എന്നെ പീഡിപ്പിക്കുന്നു. നീ എന്നെ കാറ്റിൻ പുറത്ത് കയറ്റി ഓടിക്കുന്നു. കൊടുങ്കാറ്റിൽ നീ എന്നെ ലയിപ്പിച്ചു കളയുന്നു. മരണത്തിലേക്കും സകല ജീവികളും ചെന്നു ചേരുന്ന വീട്ടിലേക്കും നീ എന്നെ കൊണ്ടുപോകുമെന്ന് ഞാൻ അറിയുന്നു. എങ്കിലും വീഴുമ്പോൾ കൈ നീട്ടുകയില്ലയോ? അപായത്തിൽ അത് നിമിത്തം നിലവിളിക്കയില്ലയോ? കഷ്ടകാലം വന്നവന് വേണ്ടി ഞാൻ കരഞ്ഞിട്ടില്ലയോ? എളിയവന് വേണ്ടി ഞാൻ മനസ്സ് വ്യസനിച്ചിട്ടില്ലയോ? ഞാൻ നന്മയ്ക്ക് നോക്കിയിരിക്കുമ്പോൾ തിന്മ വന്നു. വെളിച്ചത്തിനായി കാത്തിരുന്നപ്പോൾ ഇരുട്ട് വന്നു. എന്റെ കുടൽ അമരാതെ തിളയ്ക്കുന്നു. കഷ്ടകാലം എന്നെ എനിക്ക് വന്നിരിക്കുന്നു. ഞാൻ കറുത്തവനായി നടക്കുന്നു. വെയിൽ കൊണ്ടതല്ലാതാനും ഞാൻ സഭയിൽ എഴുന്നേറ്റ് നിലവിളിക്കുന്നു. ഞാൻ കുറുക്കന്മാർക്ക് സഹോദരനും ഒട്ടക പക്ഷികൾക്ക് കൂട്ടാളിയുമായിരിക്കുന്നു. എന്റെ തൊക്ക് കറുത്ത് പൊളിഞ്ഞു വീഴുന്നു. എന്റെ അസ്ഥി ഉഷ്ണം കൊണ്ട് കരിഞ്ഞിരിക്കുന്നു. എന്റെ കിന്നരനാദം വിലാപമായും എന്റെ കുഴലുത്ത് കരച്ചിലായും തീർന്നിരിക്കുന്നു. ഞാൻ എന്റെ കണ്ണുമായി ഒരു ദീപം ചെയ്തു. പിന്നെ ഞാനൊരു കന്യകയെ നോക്കുന്നതെങ്ങനെ? എന്നാൽ മേലിൽ നിന്നും ദൈവം നൽകുന്ന ഓഹരിയും ഉയരത്തിൽ നിന്ന് സർവശക്തൻ തരുന്ന അവകാശവും എന്ത്? നീതികെട്ടവൻ അപായവും ദുഷ്പ്രവർത്തിക്കാർക്ക് വിപത്തുമല്ലയോ? എന്റെ വഴികളെ അവൻ കാണുന്നില്ലയോ? എന്റെ കാലടികളൊക്കെയും എണ്ണുന്നില്ലയോ? ഞാൻ കപടത്തിൽ നടന്നുവെങ്കിൽ, എന്റെ കാൽ വഞ്ചനയ്ക്ക് ഓടിയെങ്കിൽ, ദൈവം എന്റെ പരമാർത്ഥത അറിയേണ്ടതിന് ഒത്ത ത്രാസിൽ എന്നെ തൂക്കി നോക്കുമാറാകട്ടെ. എന്റെ കാലടി വഴിവിട്ട് നടന്നെങ്കിൽ മാറിയെങ്കിൽ, എന്റെ ഹൃദയം എന്റെ കണ്ണിനെ പിന്തുടർന്നുവെങ്കിൽ, വല്ല കറയും എന്റെ കൈവശം പറ്റിയെങ്കിൽ, കൈക്ക് പറ്റിയെങ്കിൽ, ഞാൻ വിതച്ചത് മറ്റൊരു എന്റെ സന്തതിക്ക് മൂലനാശം ഭവിക്കട്ടെ. എന്റെ ഹൃദയം ഒരു സ്ത്രീയെങ്കിൽ ഭ്രമിച്ചു പോയെങ്കിൽ, കൂട്ടുകാരന്റെ വാതിക്കൽ ഞാൻ പതിയിരുന്നുവെങ്കിൽ, എന്റെ ഭാര്യ മറ്റൊരുത്തിന് മാവ് പൊടിക്കട്ടെ, അന്യൻ അവളുടെ മേൽ കുനിയട്ടെ. അത് മഹാപാതകമല്ലോ ന്യായധിപന്മാർ ശിക്ഷിക്കുന്ന കുറ്റമത്രേ, ശിക്ഷിക്കേണ്ടുന്ന കുറ്റമത്രേ. അത് നരകപര്യന്തം ദഹിപ്പിക്കുന്ന തീയാകുന്നു. അത് എന്റെ അനുഭവമൊക്കെയും നിർമൂലമാക്കും. എന്റെ ദാസനോ ദാസിയോ എന്നോട് വാദിച്ചിട്ട് ഞാൻ അവരുടെ ന്യായം തള്ളിക്കളഞ്ഞെങ്കിൽ, ദൈവം എഴുന്നേൽപ്പിക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും? അവൻ സന്ദർശിക്കുമ്പോൾ ഞാൻ എന്തുത്തരം പറയും? ഗർഭത്തിൽ എന്നെ ഉരുവാക്കിയവനല്ലോ അവനെയും ഉരുവാക്കിയത്? കുതിരത്തിൽ ഞങ്ങളെ നിർമ്മിച്ച് ഒരുത്തനല്ലയോ? ദരിദ്രന്മാരുടെ ആഗ്രഹം ഞാൻ മുടക്കിയെങ്കിൽ, വിധവയുടെ കണ്ണ് ഞാൻ ക്ഷീണിപ്പിച്ചെങ്കിൽ, അനാഥന അംശം കൊടുക്കാതെ ഞാൻ തനിച്ചെന്റെ ആഹാരം കഴിച്ചെങ്കിൽ, ബാല്യം മുതൽ ഞാൻ അപ്പനെന്ന പോലെ അവനെ വളർത്തുകയും ജനിച്ചത് മുതൽ അവളെ പാലിക്കുകയും ചെയ്യുകയല്ലോ? ഒരുത്തൻ വസ്ത്രമില്ലാതെ നശിച്ചു പോകുന്നതോ ദരിദ്രൻ പുതപ്പില്ലാതെ ഇരിക്കുന്നതോ ഞാൻ കണ്ടിട്ട്? അവന്റെ ആരെ എന്നെ അനുഗ്രഹിച്ചെങ്കിൽ, എന്റെ ആടുകളുടെ രോമം കൊണ്ട് അവന് കുളിർമാറ്റിയെങ്കിൽ, പട്ടണവാതുക്കൽ എനിക്ക് സഹായം കണ്ടിട്ട് ഞാൻ അനാഥന്റെ നേരെ കയ്യോങ്ങിയെങ്കിൽ, എന്റെ ഭുജം തോൽപ്പലകയിൽ നിന്ന് വീഴട്ടെ, എന്റെ കൈയുടെ എടുപ്പ് വിട്ടുപോകട്ടെ. ദൈവമയച്ച വിപത്ത് എനിക്ക് ഭയങ്കരമായിരുന്നു. അവന്റെ ഔന്നിത്യം നിമിത്തം എനിക്ക് അവതില്ലാതായി. ഞാൻ പൊന്നെന്റെ ശരണമാക്കിയെങ്കിൽ, തങ്കത്തോട് നീ എന്റെ ആശ്രയം എന്ന് പറഞ്ഞുവെങ്കിൽ, എന്റെ ധനം വളരെ ആയിരിക്കൊണ്ടും എന്റെ കൈ അധികം സമ്പാദിച്ചുകൊണ്ടും ഞാൻ സന്തോഷിച്ചുവെങ്കിൽ, സൂര്യൻ പ്രകാശിക്കുന്നതോ ചന്ദ്രൻ ശോഭയോടെ ഗമിക്കുന്നതോ കണ്ടിട്ട് എന്റെ ഹൃദയം ഗൂഢമായി വശീകരിക്കപ്പെടുകയും എന്റെ വായ എന്റെ കൈയെ ചുംബിക്കുകയും ചെയ്തുവെങ്കിൽ, അത് ന്യായാധിപന്മാർ ശിക്ഷിക്കേണ്ടുന്ന കുറ്റമത്രേ. അതിനാൽ ഉയരത്തിലെ ദൈവത്തെ ഞാൻ നിഷേധിച്ചു എന്ന് വരുമല്ലോ. എന്റെ വൈരികളുടെ നാശത്തിങ്കിൽ ഞാൻ സന്തോഷിക്കുകയോ അവന്റെ അനർത്ഥത്തിൽ ഞാൻ നിഗളിക്കുകയോ ചെയ്തുവെങ്കിൽ, അവന്റെ പ്രാണനാശമിച്ചു ഞാൻ ശാപം ചൊല്ലി പാപം ചെയ്യുവാൻ എന്റെ വായ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. അവന്റെ മേശയ്ക്കൽ മാംസം തിന്ന് തൃപ്തി വരാത്തവരാൾ എന്നിങ്ങനെ എന്റെ കൂടാരത്തിലെ ആളുകൾ പറഞ്ഞിരുന്നെങ്കിൽ, പരദേശി ചെരിവീതിയിൽ രാപാർക്കേണ്ടി വന്നിട്ടില്ല. വഴിപോക്കിന് ഞാൻ എന്റെ വാതിൽ തുറന്നു കൊടുത്തു. ഞാൻ ആദാമിനെ പോലെ എന്റെ ലംഘനം മൂടി എന്റെ അതിർത്തിയം മറുപടത്തിൽ മറച്ചുവെങ്കിൽ, മഹാപുരുഷാരത്തെ ശങ്കിക്കൊണ്ടും വംശക്കാരുടെ നിന്ന് എന്നെ ഭ്രമിക്കുന്നുകൊണ്ടും ഞാൻ വാതിലിന് പുറത്തിറങ്ങാതെ മിണ്ടാതെ ഇരുന്നുവെങ്കിൽ, അയ്യോ എന്റെ സങ്കടം കേൾക്കുന്നവൻ ഉണ്ടായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇതാ എന്റെ ഒപ്പ് സർവശക്തനോട് ഉത്തരം നൽകുമാറാകട്ടെ. എന്റെ പ്രതിയോഗി എഴുതിയ അന്യായ രേഖ കാട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. അത് ഞാൻ എന്റെ ചുമലിൽ വഹിക്കുമായിരുന്നു. ഒരു മകുടമായിട്ട് അതനിയുമായിരുന്നു എന്റെ കാലടികളെ എണ്ണം ഞാൻ അവനെ ബോധിപ്പിക്കും. ഒരു പ്രഭു എന്ന പോലെ ഞാൻ അവനോടടുക്കും. എന്റെ നിലം എന്റെ നേരെ നിലവിളിക്കുകയോ എന്റെ ഉഴച്ചാലുകൾ ഒന്നിച്ച് കരയുകയോ ചെയ്തുവെങ്കിൽ, വില കൊടുക്കാതെ ഞാൻ അതിന്റെ വിളവ് തിന്നുകയോ അതിന്റെ ഉടമക്കാരുടെ പ്രാണൻ പോകുവാൻ സംഗതിയാക്കിയോ ചെയ്തുവെങ്കിൽ, കോതമ്പിന് പകരം കാരമുള്ളും യവത്തിന് പകരം കളയും ഒളിച്ചു വരട്ടെ. യോബിന്റെ വചനങ്ങൾ അവസാനിച്ചു. അങ്ങനെ യോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നിയതുകൊണ്ട് ഈ മൂന്ന് പുരുഷന്മാർ അവനോട് വാദിക്കുന്നത് മതിയാക്കി. അപ്പോൾ രാമവംശത്തിൽ ബുദ്ധനായ പെറഖേലിന്റെ മകൻ എലിഹുവിന്റെ കോപം ജ്വലിച്ചു. ദൈവത്തെക്കാൾ തന്നെ താൻ നീതീകരിച്ചതുകൊണ്ട് യോബിന്റെ നേരെ അവൻ കോപം ജ്വലിച്ചു. അവന്റെ മൂന്ന് സ്നേഹിതന്മാർ യോബിന്റെ കുറ്റം തെളിയിപ്പാൻ ഉത്തരം കാണായികൊണ്ട് അവരുടെ നേരെയും അവന്റെ കോപം ജ്വലിച്ചു. എന്നാൽ അവർ തന്നെക്കാൾ പ്രായമുള്ളവരായതുകൊണ്ട് എലിഹു യോബിനോട് സംസാരിപ്പാൻ താമസിച്ചു. ആ മൂന്ന് പുരുഷന്മാർക്കും ഉത്തരം മുട്ടിയപ്പോൾ ഇന്ന് കണ്ടിട്ട് എലിഹുവിന്റെ കോപം ജ്വലിച്ചു. അങ്ങനെ പുരുഷനായ ബരഖേലിന്റെ മകൻ എലിഹു പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ പ്രായം കുറഞ്ഞവനും നിങ്ങൾ വൃദ്ധന്മാരുമാകുന്നു. അതുകൊണ്ട് ഞാൻ ഭ്രമിച്ചു, ശങ്കിച്ചു, അഭിപ്രായം പറവാൻ തുനിഞ്ഞതുമില്ല. പ്രായം സംസാരിക്കുകയും വയോധിക്യം ഞാൻ ഉപദേശിക്കുകയും ചെയ്യട്ടെ എന്നിങ്ങനെ ഞാൻ വിചാരിച്ചു. എന്നാൽ മനുഷ്യനിൽ ആത്മാവുണ്ടല്ലോ, സർവശക്തന്റെ ശ്വാസം അവർക്ക് വിവേകം നൽകുന്നു. പ്രായം ചെന്നവരത്രേ ജ്ഞാനികളെന്നില്ല, വൃദ്ധന്മാരത്രേ ന്യായബോധമുള്ളവരെന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്റെ വാക്ക് കേട്ടുകൊള്ളുകയും ഞാനും അതഭിപ്രായം പ്രസ്താവിക്കാം. ദൈവമേ സ്തുതിനയ്ക്ക് യോഗ്യമാകുന്നു, പറയ്ക്കുമോ?
പ്രിയക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. സൗത്ത്വസ് പദ്രാസനത്തിന് അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന ഡോക്ടർ തോമസ് മാർ സിവാനിയോസ് മെത്രാപ്പോലിത്തത്തിനു വേണ്ടി വന്ന വൈദിക സഹോദരങ്ങളെ, ഏറെ സ്നേഹമുള്ള വിശ്വാസ സമൂഹമേ, ക്രിസ്തുവേശുവിലെ സ്നേഹവന്ദനം. അനുഗ്രഹീതമായ ഒരു ദിവസം കൂടി ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കുവാനായിട്ട് ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ബാറുക്കുമോർ, പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ, ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു വിവരങ്ങളിൽ സ്തുതി. കർത്താവിൽ അനുഗ്രഹീതരെ, ജൂൺ മാസം അവസാനിച്ച് ജൂലൈ മാസത്തിന്റെ പ്രാരംഭ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്ന വിശുദ്ധന്മാരുടെ ഗണത്തിൽ അപ്പോസ്തോല പാരമ്പര്യത്തിൽ ദൈവം തമ്പുരാന്റെ കൃപയാൽ തെരഞ്ഞെടുക്കപ്പെട്ട 12 പേരെയും ഓർക്കുവാനും അതിൽ പത്രോസ് പൗലോസ് ലീഹന്മാരുടെ പ്രത്യേകമായ നാമത്തിലുള്ള പെരുന്നാൾ കൊണ്ടാടുവാനുമൊക്കെ നമുക്ക് അവസരവും അനുഗ്രഹവും ദൈവം തമ്പുരാൻ ഈ വർഷവും നമ്മുടെ ആയുസ്സിന്റെ മധ്യത്തിൽ നൽകി, അതിലൂടെ ലഭിക്കപ്പെട്ട നന്മകളൊക്കെ നിലനിർത്തിക്കൊണ്ട് ജീവിപ്പാൻ ദൈവം തമ്പുരാന്റെ ശക്തിയും കൃപയും നമ്മൾ പരിപൂർണമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം ജൂലൈ മാസം 3 പരിശുദ്ധ സഭ ആഗമാനം വിശുദ്ധനായ തോമസ് ലീഹായുടെ അനുഗ്രഹീതമായ ഒരു ദുഃഖരോന പെരുന്നാളിലൂടെ കടന്നുപോയി. ഈ പെരുന്നാളിലും നമ്മൾ പ്രത്യേകമായി ഓർക്കപ്പെടേണ്ടെന്ന ഓർക്കപ്പെട്ടതായ ഒരു കാര്യം, നാം ഒക്കെ ക്രൈസ്തവ മേഖലയിലേക്ക് ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ തക്കവണ്ണം മുഖാന്തരമായത് ആ വിശുദ്ധന്റെ അതിശ്രേഷ്ഠമായ ഒരു യാത്രയുടെ അന്ത്യത്തിൽ കേരളത്തിലേക്ക് കടന്നു വന്നു അവിടെയുള്ള സമൂഹത്തെ ദൈവസ്നേഹത്തിന്റെ പശ്ചാത്തലം പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ആ രീതിയിൽ നമ്മുടെയൊക്കെ ഒരു തലതൊക്കപ്പനായി നമുക്ക് നേതൃത്വം നൽകിയ ഒരു വിശുദ്ധനെ നമ്മൾ അനുസ്മരിക്കുന്ന ഒരു ദിവസവും ജൂലൈ 3 കടന്നുപോയി. അതോടൊപ്പം തന്നെ നമ്മുടെ സഭാ പരമാധ്യക്ഷൻ അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് വിശുദ്ധനായ തോമസ് ലീഹ കുന്തം കൊണ്ട് കുത്തേറ്റ് ഈ ലോകത്തിൽ നിന്ന് മരണപ്പെടുവാനിടയായ കാര്യങ്ങളെ ഒക്കെ സംഭവിച്ച സ്ഥലവുമായി ബന്ധപ്പെട്ടൊരു ബസലിക്കയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച സംഭവം നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം സഭയ്ക്കും സഭാ വിശ്വാസികൾക്കും നന്മയ്ക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വന്യ അഭിവന്യ തിരുമേനിക്കും തിരുമേനിയുടെ പ്രവർത്തനങ്ങൾക്കും പ്രത്യേകമായ നന്മകൾ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഏറെ സന്തോഷത്തോടുകൂടി തിരുമനസ്സിനെയും ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക സഹോദരങ്ങളെയും സ്വാഗതം ചെയ്യുകയും ബഹുമാനപ്പെട്ട രാജേഷ് കെ ജോണസനാണ് ഈ ശുശ്രൂഷകൾക്ക് എപ്പോഴും നേതൃത്വം നൽകുന്നത്. നമുക്കറിയാം ഇന്ന് പ്രത്യേക സാഹചര്യത്തിൽ അച്ഛൻ അതിൽ സംബന്ധിക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് ബഹിരനായ ഞാൻ ഈ കർമ്മം ഏറ്റെടുത്തത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തട്ടെ. ഇപ്പോൾ പാഠപുസ്തകത്തിലെ ഒരു ഗീതം നമുക്ക് ആലപിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലേക്ക് തുടർന്നും പ്രവേശിപ്പാൻ ദൈവം തമ്പുരാൻ നിയോഗവും കൃപയും നൽകട്ടെ എന്ന് കൃത്യമായി പ്രാർത്ഥിക്കുകയാണ്. സുവിശേഷ ഗീതങ്ങളിലെ 156-ാമത്തെ ഗീതം യേശുവെ നിൻ പാദം കുമ്പിടുന്നേ എന്നാരംഭിക്കുന്ന ഗീതമാണ്. എല്ലാവരും ചേർന്ന് പാടാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ മ്യൂട്ട് ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ അത് മ്യൂട്ട് ചെയ്ത് പാടുന്നതും ഉചിതമായിരിക്കും എന്നുള്ള കാര്യം സ്നേഹവോടും ഓർമ്മപ്പെടുത്തട്ടെ.
യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, നിസ്തൂല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നേയുന്നേ, നിസ്തൂല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നേയുന്നേ,
അഭിമുഖത്തിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥന ചെയ്യും. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നിനക്കു സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സത്യം മഹത്വവും നേക്ക് നിനക്കുള്ളതാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
മറയ്ക്കുമോ ദൈവമായ കർത്താവേ, നിന്റെ കൃപയെ ഞാൻ നിരസിക്കുന്നില്ല. നീ എനിക്ക് തന്നിട്ടുള്ള വരങ്ങളെ ഞാൻ നിഷേധിക്കുന്നില്ല. എന്നോടുള്ള നിന്റെ പ്രവൃത്തികളെ ഞാൻ മറക്കുന്നില്ല. എങ്കിലും ഞാൻ നിന്റെ കരുണകൾക്ക് അയോഗ്യനെന്ന് സമ്മതിക്കുന്നു. ഞാൻ അയോഗ്യനായിരിക്കുമ്പോൾ നീ എന്നെ ബഹുമാനിച്ചു എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആ വേശ്യസ്ത്രീയെ പോലെ ഞാൻ എന്റെ പാപങ്ങളെ ഏറ്റുപറയുന്നു. അവൾക്കെന്ന പോലെ നീ എനിക്ക് പാപപരിഹാരം നൽകണമേ. അക്കനായ കാര്യത്തെ പോലെ ഞാൻ എന്റെ കുറ്റങ്ങൾ ഏറ്റുപറയുന്നു. അവളെ പോലെ എന്നെ കൈക്കൊള്ളണമേ. എന്റെ വിചാരങ്ങൾ കൊണ്ടും എന്റെ വചനങ്ങൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും എന്റെ ജീവിതകാലമെല്ലാം ഞാൻ എന്നെ കോപിപ്പിച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. ഇപ്പോൾ കർത്താവേ, ഞാൻ നിന്റെ അടുക്കലേക്ക് തിരിഞ്ഞിരിക്കുന്നതിനാൽ നിന്റെ സഭയിലെ കഥാപകളിലെ ഒരുവനെ പോലെയും നിന്റെ ആട്ടിൻകൂട്ടത്തിലെ ആടുകളിൽ ഒന്നിനെ പോലെയും നിന്റെ കൃപയും കരുണയും മൂലം ദയവായി പാപരിഹാരം കൊടുത്തിട്ടുള്ള പാപകളിൽ ഒരുവനെ പോലെയും എന്നെ കൈക്കൊള്ളണമേ. എന്റെ കർത്താവെ, എന്റെ പാപങ്ങളെ മായ്ച്ചു കളഞ്ഞ് എന്റെ കുറ്റങ്ങളെ കഴുകണമേ. എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വെടിപ്പാക്കണമേ. തെറ്റുകളിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണമേ. എന്റെ കർത്താവെ, നിന്റെ ദയയാകുന്ന സ്വപ്പകൊണ്ട് എന്റെ മേൽ നിന്റെ കരുണയാകുന്ന വെള്ളം എന്റെ മേൽ തളിക്കണമേ. എല്ലായ്പ്പോഴും നിന്നെ സ്തോത്രം ചെയ്യുവാൻ ചലിച്ചുകൊണ്ടിരിക്കുന്ന വെടിപ്പുള്ള ഹൃദയം പുതുതാക്കിയിട്ട് എന്നെ സൃഷ്ടിക്കണമേ. നിന്നെ സ്തുതിപ്പാൻ എന്റെ ചുണ്ടുകളെ തുറക്കണമേ. രാമ്പാലും പുണ്യവാന്മാരോടുകൂടെ ഞാൻ നിന്നെ പുകഴ്ത്തുമാറാകണമേ. അതിന്റെ ശുശ്രൂഷകന്മാരായ മാലാകന്മാരുടെയും നിന്നെ തൃപ്തിപ്പെടുത്തുന്നവരായ പുണ്യവാന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ ഓശബാബുലസഭാനോർ.
തുടർന്ന് സുശേഷ ഗീതങ്ങളിലെ 19-ാമത്തെ ഗീതം നമുക്ക് ഒരുമിച്ച് പാടാം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതിനെ നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നതാണ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ഒത്തുകൂടുന്ന ഒരു ജനസമൂഹം സ്വർഗത്തിന്റെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മകളെ ഞങ്ങൾക്കായി നൽകണമെന്ന് നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഗീതം നമുക്ക് ഒരുമിച്ച്
പ്രാർത്ഥനയ്ക്കുറത്തരം
പ്രകാശനത്തിന്റെ അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന അഭ്യുന്നനായ ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ് മെത്രാപ്പോലിത്ത തിരുമേനി, വന്നിയ വൈദിക സഹോദരങ്ങളെ, ഇതിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണം പ്രത്യേകം താല്പര്യമെടുത്തിരിക്കുന്ന വിശ്വാസ സമൂഹമേ, അവരുൾപ്പെടുന്ന ദേവാലയങ്ങൾ, അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹവന്ദനം. ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ബഹുമാനപ്പെട്ട രാജേഷ് കരിജോണച്ചൻ ചില അത്യാവശ്യ കാര്യങ്ങളുമായി ഇതിൽ സംബന്ധിക്കുന്നില്ല. അതറിയിച്ചപ്പോഴാണ് ബലഹീനനായി ഞാൻ ഇന്ന് പ്രസംഗിക്കുവാനായിട്ട് നിയോഗം നൽകിയത്. ദൈവത്തെ ഞാൻ ശരണപ്പെട്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടും അല്പസമയം ചില വേദപുസ്തക ചിന്തകളെ പങ്കുവെക്കുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന നിശ്ചയമായും അതിലുണ്ടാകണം എന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തട്ടെ. ഓരോ ആഴ്ചയും നമ്മൾ ഈ ലോകത്തിൽ പിന്നിടുകയാണ്. അല്ലെങ്കിൽ ഓരോ ദിവസവും പിന്നിടുകയാണ്. ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ മനസ്സിൽ ചെയ്തു തീർക്കുവാനുള്ള പദ്ധതികളുടെ കൂമ്പാരം കൂടി വരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ നിന്ന് മടങ്ങുവാനുള്ള ദിവസങ്ങളുടെ എണ്ണം കുറഞ്ഞും വരുന്നു. ഇത് രണ്ടും പലപ്പോഴും നമ്മൾ ഗൗരവമായി കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇതിൽ ഒന്നാം പ്രാവശ്യം പറഞ്ഞത് നമ്മൾ എപ്പോഴും ഗൗരവമായി കാണുന്ന കാര്യമാണ്. ഇനി ചെയ്തു തീർക്കുവാനുള്ളത്, ഇനി കണ്ടു തീർക്കുവാനുള്ളത്, ഇനി സന്തോഷത്തിന്റെ നിമിഷങ്ങൾ പങ്കുവെക്കുവാനുള്ളത്, ഇങ്ങനെയുള്ള ഒരുപാട് പദ്ധതികൾ മനസ്സിൽ എപ്പോഴും നമ്മൾ സങ്കല്പിച്ചു വെക്കാറുണ്ട്. ഒരു പ്രതീക്ഷയും ഇല്ലെങ്കിലും നമ്മൾ അലാം വെച്ചിട്ട് കിടക്കുന്നവരാ. നാളെ എഴുന്നേക്കുമെന്ന് യാതൊരു ഉറപ്പും നമ്മുടെ മനസ്സിലൊന്നുമില്ല. കാരണം എത്രയോ പേർ ഓരോ പകലും രാത്രിയും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നുണ്ട് വിവിധ കാരണങ്ങളാൽ. ചിലരൊക്കെ ഒരു കാരണവും കൂടാതെ തന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു. ആ സമയം നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി പിറ്റേ ദിവസത്തേക്ക് ഉണരുവാൻ അലാം വെക്കുന്നു. അതോടൊപ്പം തന്നെ പിറ്റേ ദിവസവും അതിന്റെ പിറ്റേ ആഴ്ചയും വരും വർഷവും ഒക്കെ ചെയ്തു തീർക്കുവാൻ ധാരാളം പദ്ധതികൾ മെനയുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കപ്പെട്ട അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, ഇതുവരെ നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അനുഗ്രഹം. ഇതുവരെ നമ്മൾ അനുഭവിക്കുവാൻ ദൈവം നമ്മൾ ഏതൊക്കെ മേഖലയിൽ നമുക്ക് ചില കാര്യങ്ങൾ ക്രമീകരിച്ചു തന്നുവോ അതെല്ലാം നമ്മുടെ സമ്പത്തിന്റെ ഭാഗമാണ്. നമ്മൾക്ക് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുവാൻ, ഇഷ്ടപ്പെട്ടതൊക്കെ കഴിക്കുവാൻ, അല്ലെങ്കിൽ വർജിക്കേണ്ടത് വർജിക്കുവാൻ ഒക്കെ നമുക്ക് സമയം നൽകിയത് അത് നമ്മുടെ ആരോഗ്യത്തിന്റെ ഘടനയുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ ഇന്നും നമ്മൾ മരുന്ന് കഴിക്കുന്നത് ഇന്നലെ വരെ ജീവിച്ചതിന് വേണ്ടിയല്ല, നാളെ ജീവിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഈ വിഷയങ്ങളെ അല്പം കൂടി ഗൗരവമായിട്ട് പരിഗണിക്കണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഞാൻ ഒരു വാക്യം ഇന്നത്തെ പ്രഭാതത്തിൽ കണ്ടെത്തിയത് വളരെ സുപരിചിതമാണ്. ഒപ്പം കഴിഞ്ഞ വർഷത്തെ MMVSന്റെ കോൺഫറൻസിന് പങ്കെടുത്തവർക്കറിയാം, ഒരു നല്ല വാക്യം പഠിക്കുവാനും അത് ജീവിതത്തിൽ ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്കൊരു അവസരം ദൈവം നൽകി. സെയിന്റ് ജോൺ chapter 3 verse 16. ഇത് ഒരുമാതിരി എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഇത് കാണാപാഠമാണ്. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ എന്റെ ഒരു കുടുംബത്തിലെ അംഗത്തോട് ചോദിച്ചു, ഇങ്ങനൊരു വാക്യം ഓർമ്മയുണ്ടോ? അപ്പൊ പറഞ്ഞു, ചെറുപ്പകാലത്ത് ഞാന് ബൈബിൾ വാക്യങ്ങൾ എഴുതുവാൻ പഠിച്ചപ്പോൾ, അത് പഠിക്കുവാനിടയായപ്പോൾ എന്റെ മനസ്സിൽ ഓർമ്മയുള്ള ഒരു വാക്യമാണ് പെട്ടെന്ന് അതിന്റെ റഫറൻസ് ഉൾപ്പെടെ പറഞ്ഞ് ആ സന്തോഷം പങ്കുവച്ചു. അപ്പൊ അനേകരുടെ മനസ്സിൽ ഈ വാക്യം നിലകൊള്ളുന്നുണ്ട്, കുടികൊള്ളുന്നുണ്ട്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ വാക്യം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യഥാർത്ഥത്തിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം മറ്റ് സമവീക്ഷണ സുവിശേഷങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. സമവീക്ഷണം എന്ന് പറയാനുള്ള കാരണമൊക്കെ നമ്മൾ പണ്ട് മുതലേ ആവർത്തിച്ച് കേൾക്കുന്നതാണ്. ഈ വേദഭാഗം അല്ലെങ്കിൽ ഈ സുവിശേഷ ഗ്രന്ഥത്തിന് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ ദൈവം അല്ലെങ്കിൽ ക്രിസ്തുവിന് മനുഷ്യത്വവും ദൈവത്വവും ഈ രണ്ട് രൂപങ്ങളും സമന്വയിക്കപ്പെട്ടതാണെന്നുള്ള ദൈവശാസ്ത്രം നമ്മൾ സൺഡ സ്കൂൾ തലത്തിലെ വിശ്വാസത്തിലൂടെ നമ്മൾ പഠിച്ചതുമാണ്. എന്നാൽ ഇതിൽ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ വ്യക്തമാക്കൊണ്ട് മനുഷ്യപുത്രനാണെന്ന് കൃത്യമായി വരച്ചു കാട്ടുന്ന ഒരു ലളിതമായ ഭാഷയിൽ അർപ്പിക്കപ്പെട്ട 24 അധ്യായത്തിന്റെ ഒരു ഉള്ളടക്കമാണ് സെയിന്റ് ലൂക്ക്, ദ ഗോസ്പെൽ അക്കോർഡിംഗ് ടു സെയിന്റ് ലൂക്ക്. എന്നാൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം യേശുവിന്റെ ദൈവത്വം വ്യക്തമാക്കുമാറ് ദൈവപുത്രനായി തന്നെ അവതരിപ്പിക്കുവാനായിട്ട് യോഹന്നാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും ഇളയ ആളും സ്നേഹത്തിന്റെ അപ്പോസ്തലനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതുമായ യോഹന്നാൻ കാലത്തിന്റെ പൂർവപരാക്രമം വീക്ഷിച്ചുകൊണ്ടല്ല, നേരെ മറിച്ച് പ്രമേയപ്രധാനമായ ഒരു അടിസ്ഥാനത്തിലാണ് ഈ സുവിശേഷം എഴുതിയിട്ടുള്ളത്. ക്രിസ്തുവിന്റെ 7 അത്ഭുതങ്ങളെയും ഞാനാകുന്നു എന്ന് പറയുന്ന ഏഴ് പ്രസ്താവനകളെയും കേന്ദ്രമാക്കിയാണ് ഈ ഗ്രന്ഥം മുന്നോട്ട് വരയ്ക്കപ്പെട്ടത് അല്ലെങ്കിൽ എഴുതപ്പെട്ടത്. വിരിച്ചൊരുക്കിയ മാളികയിൽ വച്ച് നടക്കുന്ന അന്ത്യ അത്താഴത്തിന്റെയും ശിഷ്യന്മാരോടുള്ള അന്ത്യ പ്രഭാഷണത്തിന്റെയും ദൃക്സാക്ഷി വിവരണത്തെ തുടർന്ന് ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലേക്ക് നയിക്കുന്ന സംഭവങ്ങളെ വിവരിച്ചുകൊണ്ട് ക്രിസ്തു ദൈവപുത്രനാണെന്ന് യോഹന്നാൻ പൂർണമായി ഈ പുസ്തകത്തിലൂടെ തെളിയിക്കുകയാണ്. ഈ പുസ്തകത്തിനൊരു ലക്ഷ്യം കൂടിയുണ്ട്. യേശുതമ്പുരാൻ സുവ്യക്തമായും ദൈവപുത്രനാണെന്നും അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുക എന്നും ഈ വാക്യങ്ങളുടെ വരികളിലൂടെ തെളിയിക്കുക എന്നുള്ളൊരു വലിയ ലക്ഷ്യം യോഹന്നാൻ പൂർത്തീകരിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ യോഹന്നാന്റെ സുവിശേഷം 3:16 കുറിച്ച് പറയാനുള്ളത്, ഏറ്റവും അധികം ഉദ്ധരിക്കപ്പെടുകയും പ്രസംഗിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള സുവിശേഷ വാക്യമാണിത്. രക്ഷ ദൈവത്തിന്റെ ദാനവും വിശ്വാസത്താൽ മാത്രം പ്രാപ്യമാണെന്നും ഈ വാക്യം വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ നിക്കോദീമുസുമായുള്ള സംഭാഷണത്തിന്റെയും യോഹന്നാൻ സ്നാപകന്റെ സാക്ഷിത്വത്തിന്റെയും പശ്ചാത്തലത്തിൽ ദൈവരാജ്യം കാണുവാനുള്ള ഏക മാർഗം ഇത് മാത്രമാണെന്നും ഈ അധ്യായം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ വാക്യത്തിൽ 5 പ്രധാനപ്പെട്ട കൊച്ചു സംഭവങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. 1, ഏകജാതനിൽ വിശ്വസിക്കുവാൻ. അപ്പം ഈ ലോകത്തിൽ ദൈവത്തിന്റെ പുത്രനായിട്ട് ഒരു അംശത്തെ, ഒരു വ്യക്തിത്വത്തെ മാത്രം ഈ വേദഭാഗം പരിചയപ്പെടുത്തുന്നു. ആ ഏകജാതനിൽ എല്ലാവരും വിശ്വസിക്കണം. ഇതൊരു കണ്ടീഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് ചിത്രീകരിക്കാം. 2, ഇതെന്തിനു വേണ്ടി വിശ്വസിക്കപ്പെടണം എന്നതിന്റെ ഉത്തരമാണ് ഏവനും നശിച്ചു പോകാതെ ഇരിപ്പാൻ ഈ സംഭവം നടക്കണം. ആദ്യത്തെ കണ്ടീഷൻ, ഏകജാതനിൽ വിശ്വസിക്കുവാൻ നമ്മൾ ഈ വാക്യം പരിചയപ്പെടുന്നു. 2 വാക്യത്തിൽ പറയുന്നത് നശിച്ചു പോകാതെ ഇരിപ്പാൻ, ഒരു മനുഷ്യനും ഈ ലോകത്ത് നാശത്തിന്റെ പാതയിലേക്ക് പോകാതിരിക്കുവാൻ ഈ വാക്യം നമ്മൾ പഠിക്കണം. 3, അതിലൂടെ നമുക്ക് പ്രാപ്യമാക്കാൻ പറ്റുന്ന ഒരു വലിയ ഉദ്ദേശശുദ്ധി ഉണ്ട്, നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. വീണ്ടും അടുത്ത വാക്കിൽ മറ്റൊരു കാര്യം ഒളിഞ്ഞിരിക്കുന്നു, പുത്രൻ തമ്പുരാനെ അല്ലെങ്കിൽ ഏകജാതനായ പുത്രനെ ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി നൽകുകയാണ്. ഇത് മറ്റൊരു കണ്ടീഷൻ, മറ്റൊരു ക്ലോസ്. അതിന്റെ ഏറ്റവും ഒടുവിലുണ്ട്, ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? ലോകത്തെ അത്രമാത്രം ദൈവത്തമ്പുരാന് സ്നേഹമുണ്ടെന്ന് കാണിക്കുവാൻ ഈ വിഷയം, ഈ വേദഭാഗം നമ്മൾ പഠിക്കണം. 5 കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയുന്നു. ഏകജാതനിൽ വിശ്വസിക്കേണ്ടതിന്റെ ആവശ്യകത. 2, ഈ ലോകത്തിൽ ജനിക്കപ്പെടുന്ന ഒരു മനുഷ്യനും നശിച്ചു പോകുവാൻ ദൈവത്തിന് ഇഷ്ടമല്ല എന്നുള്ള ചിന്ത. 3, നിത്യജീവൻ എന്നൊരംശം നമുക്ക് ഈ ലോകം കഴിയുമ്പോൾ ലഭ്യമാക്കാൻ ഉള്ളതാണെന്നുള്ള ബോധ്യം നൽകുവാൻ. 4 കാര്യം, അതിനുവേണ്ടി നമുക്ക് നൽകപ്പെട്ടത് ദൈവത്തിന്റെ സ്വന്തം പുത്രനെ, മനുഷ്യത്വവും ദൈവത്വവും കൂടി ചേർന്ന ദൈവപുത്രനെ ദൈവം തമ്പുരാൻ ഈ ലോകത്തിലേക്ക് അയച്ചു. ഏറ്റവും ഒടുവിൽ അതിലൂടെ അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചിരുന്ന ഒരു ദൈവമാണ് നമ്മൾ വിശ്വസിക്കുന്ന സത്യ ഏക ദൈവം എന്നുള്ള ബോധ്യം വരാൻ. ഈ 5 കാര്യങ്ങളും യഥാർത്ഥത്തിൽ 5 മണിക്കൂറോ 5 ദിവസമോ പ്രസംഗിച്ചാൽ തീരുന്ന വിഷയങ്ങളല്ല, അത്രമാത്രം ദൈവശാസ്ത്രത്തിന്റെ അന്തസത്തകൾ ഉൾക്കൊള്ളുന്ന വിഷയങ്ങളാണ്. പലപ്പോഴും നമ്മൾ ഈ വേദവാക്യം പഠിക്കാറുണ്ട്, കേൾക്കാറുണ്ട്, കേൾക്കുന്ന മാത്രയിൽ അതിന് വിലയിരുത്തൽ നടത്തും. അതിനപ്പുറത്തോട്ട് ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചോ ഇതിന്റെ ഗൗരവത്തെക്കുറിച്ചോ നമ്മൾ പരിപൂർണമായിട്ട് ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ വിഷയത്തെയെല്ലാം നമ്മൾ ഈ കാലഘട്ടത്തിൽ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ ഉടനെ അതിന്റെ യുക്തിയും അതിന്റെ ബൗദ്ധിക തലവും കാര്യകാരണങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ചിന്തകൾ, ഒരു എക്സ്പെരിമെന്റൽ സ്റ്റഡി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് സ്റ്റഡി അല്ലെങ്കിൽ റീസണബിൾ ഒരു റീസണിങ് കപ്പാസിറ്റി വെച്ചുകൊണ്ടുള്ള ഒരു പഠനത്തിലേക്ക് പെട്ടെന്ന് ഇന്നത്തെ കാലഘട്ടം, തലമുറയെ ഞാൻ വിശേഷിപ്പിക്കുന്നില്ല, പൊതുവെയുള്ള ഇന്നത്തെ കാലഘട്ടം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ ഒരു തലമുറയ്ക്ക് മുമ്പോ 2 തലമുറയ്ക്കോ മുമ്പോ അത്രയൊക്കെയാണ് നമുക്ക് ഏകദേശ ഉദ്ധാരണ, വ്യക്തിപരമായിട്ട് നമുക്ക് അറിവുള്ളത്. ബാക്കിയെല്ലാം വേദപുസ്തകത്തിലും വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും ഒക്കെ ദൈവത്തിന് വേണ്ടി ജീവിച്ചവരുടെ സ്ഥാന പട്ടിക അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയവരുടെ പട്ടികകൾ നമുക്ക് വായിക്കാം. ചരിത്രത്തിൽ നല്ല സംഭാവനകൾ നൽകിയവരുടെ പേരുകളൊക്കെ നമ്മൾ അറിയപ്പെടുന്നു. പക്ഷേ നമ്മുടെ പൂർവികരുടെ തലമുറ എടുത്താൽ നമ്മൾ കുടുംബത്തിന്റെ പേരൊക്കെ പറഞ്ഞ് നമ്മൾ മകനെയൊക്കെ പറയുമെങ്കിലും ഒരു 3 തലമുറ അല്ലെങ്കിൽ 4 തലമുറയ്ക്ക് മുമ്പോട്ട് പോയത് പുസ്തകത്തിലൂടെ ചിലതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു വെച്ച് അവസാനം പകലോമറ്റത്തിൽ നമ്മൾ എത്തിച്ചേർക്കുന്ന ഒരു വരി ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു വഴി ഉണ്ടാക്കി വെക്കുമെന്നല്ലാതെ പൂർണമായൊരു രൂപം തരുവാനായിട്ട് ശരാശരി മനുഷ്യന് സാധിക്കുന്നില്ല. എങ്കിലും നമ്മൾ ഇന്നും നാട്ടിലും ഇവിടെ അത്രയും പ്രയാസമില്ല, കല്ലറയ്ക്ക് വേണ്ടി വഴക്കു കൂടുന്നു. ഏത് കുടുംബമാണ് കൂടുതൽ മഹിമയുള്ള കുടുംബം? എവിടെയാണ് തോമാസ് ലീഹ വന്നത്? തോമാസ് ലീഹ വന്നു എന്നുള്ള ശരിയാണ്, പക്ഷെ ആ വന്നതിന്റെ സുഗന്ധം ഇന്നും നമ്മൾ നിലനിർത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ നമുക്ക് ഇഷ്ടമില്ല. പക്ഷെ തോമാസ് ലീഹ ഞങ്ങളുടെ കുടുംബത്തിലാണ് വന്നത്, ഞങ്ങളാണ് പള്ളിക്ക് കുരിശടിക്ക് സ്ഥലം കൊടുത്തത്, ഞങ്ങളുടെ പൂർവികരാണ് പള്ളിക്ക് സ്ഥലം കൊടുത്തത്, പക്ഷെ ഇപ്പൊ ആരുമില്ല, അവരെല്ലാം പെന്തക്കോസ്തിൽ പോയി എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ലഘൂകരിച്ചും സമർപ്പിച്ചുമൊക്കെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ ഈ വേദഭാഗത്തിലൂടെ ചില കാര്യങ്ങൾ നമ്മളൊന്ന് വായിച്ചെടുക്കണം. നമ്മൾ ഈ ദൈവസ്നേഹത്തിന്റെ പരമോന്നതമായ നിമിഷങ്ങളെ പങ്കുവെക്കുമ്പോൾ എന്താണ് ഈ ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത, അതിന് 4 ചിന്തകൾ കൂടി ഇതിനെ തുടർന്ന് പറയുമ്പോൾ ഈ 5 വിഷയങ്ങളുടെ ഒരു ഏകീകൃത രൂപഭാവം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുവാനൊക്കെ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. 1, ഗോഡ്സ് ലവ് ഇസ് എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ്. ഒരിക്കലും തീർന്നു പോകാത്ത സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം. എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ്. അങ്ങനെ പറയാൻ കാരണം ഇന്നത്തെ മനുഷ്യരെയും മനുഷ്യരുടെ ബന്ധങ്ങളെയും മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതി. ചിലരുണ്ട് നന്നായിട്ട് സുഹൃത്തുക്കളായിരിക്കുമ്പോൾ അവർ പരസ്പരം പറയാനുള്ളതെല്ലാം പരസ്പരം പങ്കുവെക്കും, നന്മകളിലൂടെ സഞ്ചരിക്കും, ചിലപ്പോഴൊക്കെ കൃത്രിമങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വരും, ചിലപ്പോഴൊക്കെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ കൂട്ടുകെട്ടിന്റെ ഭാഗമായി ചില തിന്മകളിലൂടെയും ചിലപ്പം ഈ സുഹൃത്ത് ബന്ധത്തിലൂടെ സഞ്ചരിച്ചെന്നിരിക്കും. പക്ഷേ ഈ സുഹൃത്തുക്കൾ ഏതെങ്കിലും ഒരു ചെറിയ കാലത്തിന് പിണങ്ങിക്കഴിഞ്ഞാൽ അവരാദ്യം ചെയ്യുന്നത് ഈ യഥാർത്ഥ സുഹൃത്ത് വലയത്തിൽ ആരോടൊപ്പം തന്റെ നിമിഷങ്ങൾ പങ്കുവെച്ചുവോ ആ പങ്കുവെച്ചതിൽ ന്യൂനതകൾ ഉള്ളതെല്ലാം കൃത്യമായിട്ട് വിളിച്ച് ലോകത്തോട് പറയും. ഇതാണ് കണ്ടീഷണൽ ലവ്. കാരണം നമുക്ക് സുഗമമായിട്ട് ആ സുഹൃത്ബന്ധം കൊണ്ടുപോകാൻ പറ്റാത്ത നിമിഷത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവരെ കുറിച്ച് നഖശിഖാന്തം എതിർത്തുകൊണ്ടും ഇല്ലാത്ത കാര്യങ്ങൾ വരെ പറഞ്ഞ് സമൂഹത്തിൽ പ്രചരണം നടത്തുവാൻ വലിയ ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കുഴപ്പമൊന്നുമില്ല, നമുക്ക് മരണമില്ല, നമ്മൾ നല്ല വ്യക്തിത്വമാണ്. പക്ഷേ ബുദ്ധിയുള്ള മനുഷ്യൻ നമ്മളെ കൃത്യമായിട്ട് അളക്കും. ഈ സമയം അവൻ എന്താ, ഇത്രയും നാള് ആ വീട്ടുമായിട്ട് വലിയ സംഘമായിരുന്നു, വലിയ സഖ്യമായിരുന്നു, ആ വ്യക്തിയുമായിട്ട് വലിയ സഖ്യമായിരുന്നു, പിന്നെ എന്തുകൊണ്ടാണ് ഇപ്രകാരം ഇങ്ങനെ പറയുന്നത്? അപ്പോ അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നൊരു ഒരു ബോധ്യം നമ്മുടെയൊക്കെ മനസ്സിൽ എവിടെയൊക്കെ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് ഈ വിഷയം ധാരാളം വ്യക്തിബന്ധങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. പക്ഷെ ദൈവത്തിന്റെ സ്നേഹം അങ്ങനെ ഒരു കണ്ടീഷണൽ ലവ് ആയിരുന്നെങ്കിൽ മാമോദീസ കഴിഞ്ഞ് കുറച്ചു നാളൊക്കെ ദൈവം നമ്മളെ സ്നേഹിക്കേണ്ടി വരും. അത് കഴിഞ്ഞ് പിന്നീട് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഏതൊക്കെ മേഖലകളാണ് അവനവന് ചെയ്തിട്ടുള്ളതെന്ന് അവരവർക്ക് അറിയാൻ പാടുള്ളൂ. കാരണം ഓരോ മനുഷ്യന്റെയും രഹസ്യവും പരസ്യവുമായ കാര്യങ്ങളെ കുറിച്ച് ഏറ്റവും കൃത്യമായിട്ട് അറിയുന്ന ഒരു ചിപ്പ് ഉള്ളത് ആ വ്യക്തിയിലും അതോടൊപ്പം തന്നെ ദൈവത്തിലും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരുടെയും മുമ്പിലും നമ്മളൊരു അഭിനയ കലയിലൂടെ ജീവിക്കുന്നവരാണ്. കാണുമ്പം വളരെ സൗമ്യമായി വളരെ സന്തോഷത്തോടെ ഒക്കെ പറയും, പക്ഷെ മാറി നിന്ന് പറയുന്ന വാക്കുകൾ യാതൊരു മടിയും കൂടാതെ തൊട്ട് അടുത്ത നിമിഷം നല്ല വാക്ക് പറഞ്ഞ ആ വ്യക്തിയെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കാൻ യാതൊരു മടിയും കാണിക്കാത്ത ഒരു ജീവിയുടെ പേര് മനുഷ്യൻ എന്നാണ്. ഞാൻ ഏത് സഭയെന്നോ ഏത് വ്യക്തിയെന്നോ പറയുന്നില്ല, പുരുഷനോ സ്ത്രീയെന്നോന്നോ ഞാൻ പറയുന്നില്ല, മനുഷ്യജീവി. കാരണം ബാക്കി എല്ലാ മൃഗങ്ങൾക്കും വലിയ വിവേകമൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും അവർക്ക് അല്പം നന്ദി എന്ന് പറയുന്ന ഒരു സംഭവം കൃത്യമായിട്ട് അവരിന്നും അത് നഷ്ടപ്പെട്ടിട്ടില്ല. അവര് പത്രം വായിക്കാറില്ല, പത്രം വായിച്ചിരുന്നെങ്കിൽ മനുഷ്യരോടൊക്കെ പണ്ടേ എല്ലാ ജീവികളും മനുഷ്യരെ കടിച്ചു തന്നേനെ, കാരണം പത്രം വായിക്കാനൊരു കഴിവ് കൊടുത്തിരുന്നില്ല. കാരണം മൃഗങ്ങൾ ഒരു മറ്റൊരു മൃഗത്തെ കൊല്ലുന്നത് അതിന്റെ ഭക്ഷണം കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ചില വലിയ ഗണത്തിൽപ്പെട്ട സിംഹമോ പുലിയോ കടുവോ ഒക്കെ ആ പെട്ടെന്ന് ഒരുപാട് പേരെ അതിന്റെ കീഴിൽ വരുന്ന എല്ലാത്തിനെയും കൊല്ലാൻ ഇഷ്ടപ്പെടുമ്പോൾ, കൊച്ചു കൊച്ചു ജീവികൾ അതിന് പരസ്പരം ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊല്ലുമ്പോൾ, മനുഷ്യൻ തമ്മിൽ കൊല്ലുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ല, ആരാണ് വലുതെന്ന് സ്വയം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള ചിന്തയിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ്. മറ്റുള്ളവനെ അപായപ്പെടുത്തുക, ചതിക്കുക, പരിഹസിക്കുക, കൊല്ലുക, ഈ ചിന്തകളിലേക്കൊക്കെ കടന്നു വരുന്നത്. എന്നാൽ 103 സങ്കീർത്തനം അതിന്റെ 17 വാക്യം വായിച്ചാൽ ഇതിന് ലളിതമായൊരു തെളിവുണ്ട്. 103 സങ്കീർത്തനം അതിന്റെ 17 വാക്യം, ഈ എവർലാസ്റ്റിംഗ് ലവ് എന്ന വിഷയം നമുക്ക് ചെറുതായിട്ടെങ്കിലും ബോധ്യപ്പെടുത്തി തരുന്നൊരു വാക്യമാണ്. 103:17 വാക്യം അതിങ്ങനെയാണ്: യഹോവയുടെ ദയയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. ഇത് എത്ര തലമുറ എന്ന് ചോദിച്ചാൽ പഴയ നിയമ പുസ്തകത്തിൽ അതിന് മറ്റൊരു ദിശ കൊടുക്കുന്നുണ്ട്. തലമുറകളിലേക്ക് ഈ നന്മ എന്നും നിലനിൽക്കുകയാണ്. പക്ഷെ അതുപോലെ തന്നെയാണ് മനുഷ്യൻ ചെയ്യുന്ന തിന്മ മൂലം തലമുറകളിലേക്കും ചില ശാപങ്ങൾ, ചില പ്രതിസന്ധികൾ നമ്മൾ അറിയാതെ വിളിച്ചു വരുത്തും. നമുക്കിടെ നമ്മുടെ നാട്ടിലെ ചില മനുഷ്യരെയൊക്കെ ഒന്ന് വ്യക്തിപരമായി നോക്കുകയാണെങ്കിൽ, ദരിദ്രന്മാർക്ക് കൊടുക്കേണ്ടുന്ന സമ്പത്ത് പിടിച്ചുവെക്കുകയും അവരുടെ വേതനം അല്ലെങ്കിൽ ശമ്പളം ഒക്കെ കൃത്യമായി കൊടുക്കാതെ മറ്റുള്ളവരെയൊക്കെ ചെറിയ രീതിയിലൊക്കെ ടാക്സ് ചെയ്തും പലിശ വാങ്ങിയുമൊക്കെ പണം സമ്പാദിച്ച ഏറെ മനുഷ്യര് നമ്മുടെയൊക്കെ വ്യക്തിബന്ധങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എനിക്കും ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിൽ വരുന്നത് എന്റെ ജന്മദേശത്തിൽ അങ്ങനെ ചില മുഖങ്ങളൊക്കെ പെട്ടെന്ന് കടന്നു വരും. പണ്ടേ ധനികന്മാരായി ജീവിച്ചവർ ആ വീടിന്റെ പടിക്കൽ ഒന്ന് കയറി ചെല്ലണമെങ്കിൽ തന്നെ വലിയ പാടാണ്. ടെലിവിഷൻ വരുമ്പോൾ, ടെലിവിഷൻ വന്ന സന്ദർഭത്തിൽ എന്റെയൊക്കെ വീട്ടിൽ ടെലിവിഷൻ വാങ്ങിക്കാൻ അപ്പൻ ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തിയ കൂട്ടത്തില്ല. എന്നാൽ ഞങ്ങളുടെ നാട്ടിലൊരു ധനികന്റെ വീട്ടിൽ ടെലിവിഷൻ ഓണാക്കി വെക്കും. ഓണാക്കി വെക്കുമ്പോൾ മതിലിന്റെ പുറത്ത് കുട്ടികളെല്ലാം ചെന്ന് നിൽക്കും. ആ സമയത്ത് അവർ പട്ടിയെ അഴിച്ചു വിടും. എന്തിനാന്ന് ചോദിച്ചാൽ അവരുടെ വീട്ടിൽ പട്ടിയുണ്ടെന്ന് കാണിക്കാനും, കൂട്ടത്തിൽ ഇങ്ങനെ മതിലേക്കൂടെ നോക്കുന്നതൊന്നും അവരെ സംബന്ധിച്ച് സ്റ്റാറ്റസ് സിംബിൾ അല്ല. ഒരു വേള ചൂടുവെള്ളം എടുത്തൊഴിച്ചതും എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അത് കിട്ടിയ ഒരു കുട്ടിയുടെ മുഖം പൊള്ളി. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞു, തലമുറകൾ ഒന്ന് രണ്ടെണ്ണം കഴിഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പൊ ആ വീട്ടിൽ ആരുമില്ല. ഒരു അനാഥ ആലയം പോലെ അത് കിടക്കുകയാണ്. ആ വീടിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. ഒരു കാലഘട്ടത്തിൽ നമ്മളൊരു കരയിൽ അല്ലെങ്കിൽ ഒരു കുന്നിലാണെന്ന് തോന്നിയാൽ, എന്നാൽ ഈ വെള്ളം ഒഴിക്കപ്പെട്ട വീടുകളൊക്കെ ഇന്ന് ആ നാട്ടിലെ ധനികന്മാരുടെ ഗണത്തിൽപ്പെട്ടതാണ്. അല്ലെങ്കിൽ അത്യാവശ്യത്തിൽ കൂടുതൽ പണം സമ്പാദിക്കാൻ ദൈവം കൃപ കൊടുത്തു. ഇത് ഓരോ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള പല മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ് ഗോഡ്സ് ലവ് എന്ന് പറഞ്ഞാൽ, ദൈവം നിരന്തരമായി തലമുറകളിലൂടെ നമ്മളെ കരുതുന്നു, നമ്മളെ സ്നേഹിക്കുന്നു. പക്ഷേ ദൈവത്തിന് വേണ്ടി എന്താണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ? വാട്ട് ഈസ് അവർ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ഓൾമൈറ്റി ഗോഡ്? ഇവിടെയാണ് നമ്മുടെ സ്നേഹത്തിന്റെ അളവുകോൽ കൃത്യമായിട്ട് അറിയേണ്ടത്. ഓരോ പെരുന്നാളുകൾ കടന്നു പോകുമ്പോഴും ചിലപ്പോഴൊക്കെ പെരുന്നാളിന് വരാത്തവരെയൊക്കെ അല്ലെങ്കിൽ ഞായറാഴ്ച വരാത്തവരെയൊക്കെ മോണിറ്റർ ചെയ്യും. ഡയറക്ടർ എടുത്തു വെച്ച് നോക്കും ഇതിൽ എത്ര പേര് വന്നു. കഴിഞ്ഞിട്ട് പെരുന്നാൾ നടന്നപ്പോൾ ഞാൻ എന്റെ പള്ളിയിലെ ഒരാളോട് ചോദിച്ചു, എന്താ വരാഞ്ഞത്? അച്ഛ, ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു, ഞങ്ങളുടെ പോകാതിരിക്കുന്ന എങ്ങനെ, അതുകൊണ്ട് പോകുമായിരുന്നു. അപ്പൊ ഇത്ര, ഞാൻ അദ്ദേഹത്തെ വഴക്കൊന്നും പറയുന്നില്ല, ഇത്ര നിസ്സാരമായിട്ട് നമുക്ക് പെരുന്നാളിന് വന്നില്ല എന്നർത്ഥത്തിലല്ല. അപ്പൊ ദൈവ കൃപ ലഭിക്കുവാനുള്ള ഒരു മുഖാന്തരം നമ്മൾ സംജാതമാക്കുമ്പോൾ, അതിനോടൊപ്പം ലോകത്തിലെ ഒരു കൊച്ചു സന്തോഷം നമ്മുടെ അയൽഭവനത്തിലോ അല്ലെങ്കിൽ സ്വന്തക്കാരുടെ വീട്ടിലോ ഉണ്ടാകുമ്പോൾ, ഒരു പെരുന്നാളിനെ പോലും നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ബർത്ത്ഡേ എന്ന് പറയുന്ന ഒരു ആഘോഷം വലുതായി. അപ്പൊ ദൈവം ആരാണ്? നമ്മുടെ വ്യക്തിബന്ധത്തിലെ സുഹൃത് ബന്ധം എന്താണ്? ഇവിടെയാണ് ഈ എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ് എന്നൊരു വിഷയം നമ്മൾ ഗൗരവമായി പഠിക്കേണ്ടത്. അപ്പൊ അത്രമാത്രം ദൈവം നമ്മളെ തലമുറകളിലൂടെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് ഇന്നും നമ്മൾ ആരോഗ്യത്തോടും കൃപയോടും ജീവിക്കുന്നത്. ഈ ജീവിക്കുന്ന ഞാൻ സ്വയമായിട്ടൊരു കാര്യം ചിന്തിക്കണം. വാട്ട് ഈസ് അവർ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ഓൾമൈറ്റി? ദൈവത്തോടുള്ള ബന്ധം നമുക്ക് ആരാധനാലയത്തിൽ വരുമ്പോഴും സബ്സ്ക്രിപ്ഷൻ കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു വൈദികനെ വീട്ടിൽ വന്ന് ഒരു കപ്പ് ചായ കൊടുക്കുമ്പോഴും മാത്രം തീരുന്നതല്ല. അതൊക്കെ ഈ ലോകത്തിലുള്ള ചില പെരിഫറൽ കാര്യങ്ങളുടെ ഉപരിപ്ലവമായ ചില ചിന്തകളുടെ ഒരു ഭാഗമെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രയോറിറ്റിയിൽ ദൈവത്തിന്റെ സ്ഥാനം എന്താണെന്ന് അവനവൻ പരിശോധിക്കണം, അവനവൻ ചിന്തിക്കണം. നമ്മളൊരു സെലിബ്രേഷൻ നടത്തുമ്പോൾ അവിടെ ദൈവത്തെ നമ്മൾ യഥാർത്ഥത്തിൽ ക്ഷണിച്ചുകൊണ്ടാണോ ഇതൊക്കെ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ ഉൾക്കൊള്ളുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിന്റെ അകത്തളങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവചിന്തകൾക്ക് എന്ത് സ്ഥാനമാണുള്ളത്, ദൈവവചനത്തിന് എന്ത് സ്ഥാനമാണുള്ളത്? അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ ഒരു ദിവസം പലരോട് സംസാരിക്കാറുണ്ട്, ഈ സംസാര വിഷയത്തിലൊക്കെ ദൈവവചനത്തെക്കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ പരാമർശിക്കുന്ന ഒരു സംഭവം ഉണ്ടാകാറുണ്ട്. നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കാര്യം ആരംഭിക്കാം, ആരും പ്രാർത്ഥിക്കാനില്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറയാനുള്ള ഒരു ശങ്കൂറ്റം നമുക്കുണ്ടാകുന്നുണ്ട്. ഇതൊക്കെ കൊച്ചു കൊച്ചു ഉദാഹരണം ഞാൻ പറഞ്ഞെന്ന് മാത്രം, ഇതിലൂടെ ദൈവത്തോടുള്ള അതിഞ്ചലമായ സ്നേഹത്തിന്റെ ധ്വനിയെ നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കണം. രണ്ടാമത്, ഗോഡ്സ് ലവ് ഹാസ് മെനി ഫേസസ് എന്ന് പറഞ്ഞാൽ, അതിനൊരു ഉദാഹരണം പറയുമ്പോഴേ കുറച്ചും കൂടെ അത് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അതും സങ്കീർത്തനം 25:6-7 വാക്യങ്ങളിൽ ഒരു വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. യഹോവേ, നിന്റെ കരുണയും ദയയും ഓർക്കണമേ, അവ പണ്ട് പണ്ടേ ഉള്ളവയല്ലോ. എന്റെ ബാല്യത്തിലെ പാപങ്ങളെയും എന്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ. യഹോവേ, നിന്റെ കൃപപ്രകാരം നിന്റെ ദയ നിമിത്തം എന്നെ ഓർക്കണമേ. രണ്ട് പ്രധാനപ്പെട്ട വാക്കുകളിലൂടെ ഉണ്ട്, നിന്റെ കരുണയും ദയയും എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരിക്കണം. ഇത് രണ്ടും യഥാർത്ഥത്തിൽ ആർക്കാണുള്ളതെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിനാണ്. നമ്മളൊക്കെ കരുണ കാണിക്കുന്നത് ചില പ്രത്യേക സന്ദർഭങ്ങളിലാണ്. ഇപ്പം മണിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ക്രൈസ്തവ സഹോദരങ്ങളെ നിർദാക്ഷിണ്യം കൊലപ്പെടുത്തുകയാണ്. പക്ഷെ ഞാനൊരു 3-4 വൈദികരോട് ചോദിച്ചു, നമ്മുടെ പള്ളികളിൽ ആരെങ്കിലും ആ മണിപ്പൂർ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കുർബാനയ്ക്ക് എഴുതി തന്നവരുണ്ടോ? നാട്ടിലുള്ള അച്ഛന്മാരോട് ഞാൻ ചോദിച്ച്, ഇവിടെ ഉള്ളവരച്ഛനോട് ചോദിച്ചു, എന്റെ പള്ളിയിൽ ഞാൻ അപ്പൊ ചോദിക്കുന്ന, പിന്നെ അച്ഛൻ ചെയ്തു എന്നൊരു ചോദ്യം നിങ്ങൾക്ക് പെട്ടെന്ന് ചോദിച്ചെന്നെ പെട്ടെന്ന് ട്രാപ്പിൽ കൊണ്ടുവരാം, പക്ഷെ ഇല്ല എന്നോ ഉണ്ടെന്നോ ഒന്നും ഞാനിപ്പോ സമർപ്പിക്കുന്നില്ല. കാരണം അതേത് പറഞ്ഞാലും പറയും, ഇപ്പൊ അച്ഛൻ ചുമ്മാതെ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ഇങ്ങ് പറഞ്ഞാന്ന് പറയും, ഞാൻ അതിനെ കുറിച്ച് പരാമർശിക്കുന്നില്ല. പക്ഷെ അതിൽ ആ ചോദിച്ച 4 അച്ഛന്മാരും പറഞ്ഞത്, ആരും കുർബാന പേരെഴുതുന്ന പേപ്പറിൽ, കുർബാനയ്ക്ക് വേണ്ടി സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുക്കുന്ന പേപ്പറിൽ ഈ വിഷയം എഴുതിയിട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, അതിനെക്കുറിച്ചൊരു കൊച്ചു ലഘുവായ ഉത്തരവുണ്ട്. നമ്മുടെ സ്വന്തത്തിൽപ്പെട്ടവരോ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരോ ഈവൻ നമ്മുടെ സഭയ്ക്ക് അവിടെ ഒരു പള്ളിയില്ല. പള്ളി ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിതൊരു വലിയ വിഷയമായിട്ട് മാറി, അല്ലെ? നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നാൽ വളരെ ചുരുക്കം ചില പള്ളികളിൽ മെഴുകുതിരി കത്തിച്ചും ചില പ്രത്യേകമായ പ്ലാക്കാർഡൊക്കെ കാണിച്ചും പ്രത്യേക സമയം പ്രാർത്ഥനയുടെ മധ്യത്തിൽ എടുത്തും ഒരു മധ്യസ്ഥ പ്രാർത്ഥന അർപ്പിച്ചും ഒക്കെ ഈ വിഷയത്തിൽ നമ്മൾ ഇടപെട്ടു. അപ്പൊ ഈ കരുണ നമുക്ക് കുറഞ്ഞു പോകാനുള്ള കാരണം, നമുക്ക് ചില പ്രത്യേക സന്ദർഭങ്ങളിലേ നമുക്ക് കരുണയുള്ളൂ. നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് പ്രയാസം വന്നാൽ എല്ലാവരോടും നമ്മൾ കരുണാർദ്രമായി പെരുമാറാറില്ല. നമുക്ക് ചില പ്രത്യേക സെലക്റ്റീവ് ആൾക്കാരുണ്ട്, അവരോട് നമുക്ക് കരുണ തോന്നും. നമ്മൾ ഇവിടെ പരിചയമുള്ള ഒരുപാട് മനുഷ്യരുണ്ട്, എല്ലാവരെയും നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കാറില്ല, എല്ലാവരെയും ക്ഷണ സ്വീകരിച്ച് നമ്മൾ അങ്ങോട്ട് പോകാറുമില്ല. ക്ഷണിച്ചില്ല, നേരത്തെ ക്ഷണിച്ചില്ല എന്നുള്ള പരാതിയിൽ കൃത്യമായിട്ട് പോകാതിരിക്കാൻ വഴി നോക്കുന്ന സന്ദർഭങ്ങൾ നമ്മളുണ്ട്. എന്നോട് വിവാഹാലോചനയുടെ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ എന്നെ വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ കല്യാണം ഉറപ്പിനും പോയില്ല. ഞാൻ കല്യാണം നടന്നപ്പോഴും എന്നെ വിളിച്ചായിരുന്നു, ഞാൻ മനഃപൂർവ്വം പോയില്ല. അപ്പൊ എത്ര നല്ല കരുണയാണെന്നറിയാം നമ്മുടെ മനസ്സിലിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൃപ എന്ന് പറയുന്ന സംഭവം, ഇത് നമുക്ക് ദൈവം ഏറ്റവും സൗജന്യമായി തന്നൊരു കാര്യമാണ്. ഈ കൃപ നമ്മൾ മറ്റുള്ളവരോട് പകർന്നു കൊടുക്കുവാൻ വലിയ ബുദ്ധിമുട്ടുള്ളവരാണ്. അടുത്ത സമയത്ത് ഒരു സ്നേഹിതൻ പറഞ്ഞു, വെച്ചാൽ ഞാൻ നാട്ടിൽ പോവാം. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഫ്ലൈറ്റ് ചാർജ് ഭയങ്കരമായിട്ട് കൂടിയിരിക്കുന്ന ഒരു സന്ദർഭമാണെന്നറിയാം. അപ്പൊ എപ്പോഴാ പോകുന്നേ, എങ്ങനെയാ പോകുന്നേ? നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു പ്രത്യേകിച്ച് നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാനില്ലെങ്കിൽ ചോദിക്കും, ഏത് ഫ്ലൈറ്റാ? അപ്പൊ ഇത് അറിഞ്ഞ ഉടനെ നമ്മൾ ആ ഫ്ലൈറ്റിന്റെ പൈലറ്റിനെ വിളിച്ചു പറയും, ആ പൈലറ്റിന് വേണ്ടി പ്രാർത്ഥിക്കും. ആ രീതിയിലാണ് നമ്മൾ ചോദിക്കുന്നത്. പിന്നീട് ചോദിക്കും, അത് പിന്നെ തിരിച്ചിങ്ങോട്ട് വരുന്ന എപ്പോഴാ, എന്തൊക്കെയാ പ്ലാൻ? ഇപ്പൊ ഈ ചോദ്യത്തിനകത്തെല്ലാം ആ പ്ലാനും പദ്ധതി അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതൽ മെഴുകുതിരി കത്തിച്ച് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ രീതിയിലാണ് ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ട് ഈ ചോദ്യത്തിനകത്ത് യാതൊരു അർത്ഥവും ഞാൻ കാണുന്നില്ല. വെറുതെ ചോദിക്കുക, ചോദ്യത്തിന് വേണ്ടി ഒരു ചോദ്യം അങ്ങ് ചോദിച്ചു. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, പക്ഷെ ഞാൻ പിന്നെ ഈ സിംഗപ്പൂർ എയർലൈൻസിലാണ് പോകുന്നത്. ഓ ശരി, കൊള്ളാമല്ലോ. അപ്പൊ എത്രന്ന് കിട്ടി? പക്ഷെ എനിക്കൊരു 900 ടിക്കറ്റ് കിട്ടി. അപ്പൊ ഞാൻ ചുമ്മാതൊരു സ്നേഹത്തോട് ചോദിച്ചു, ഇത് നീ ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ലച്ചാ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് എടുക്കത്തില്ലയോ, അങ്ങനെ എല്ലാരോടും അങ്ങനെ സുഖിക്കണ്ട. അപ്പൊ ഇതൊരു കരുണയുടെ മറ്റൊരു പതിപ്പായിട്ട് എനിക്ക് തോന്നി. അപ്പൊ എനിക്ക് അതൊരു സുഖമാണ്, എന്റെ കുടുംബത്തിന് അതൊരു സുഖമാണ്, പക്ഷെ ആ സുഖത്തിൽ ആ ഒരു ഡിസ്കൗണ്ടിൽ മറ്റാരും പോകാതിരിക്കുന്നതാണ് എന്റെ കൃപയുടെ വലിയ അളവ്, അല്ലെങ്കിൽ കരുണയുടെ അളവ്. ഞാൻ ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാ, നന്മ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ആ നന്മ പ്രചരിപ്പിക്കണം, തിന്മയുണ്ടെങ്കിൽ അത് തിന്മ പ്രചരിപ്പിക്കുകയല്ല വേണ്ടെന്ന്, തിന്മ ചെയ്തെന്ന ബോധ്യം ഉണ്ടെങ്കിൽ അവനെ ബോധവൽക്കരിക്കാൻ സ്നേഹപൂർവ്വം ഉപദേശം കൊടുക്കാം, സ്നേഹപൂർവ്വം ഒരു ചർച്ചയ്ക്ക് അവനെ വിധേയപ്പെടുത്താം. നമ്മൾ നേരെ തിരിച്ചാ ചെയ്യുന്നത്. തിന്മ എവിടെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രചരിപ്പിക്കാൻ നല്ല ഉത്സാഹമുള്ള ഒരു സമൂഹമാണ് മലയാളി കമ്മ്യൂണിറ്റി എന്നാണ് പൊതുവെ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. മലയാളി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിംഗ് ഐസക് അച്ഛൻ. പക്ഷെ നന്മ എവിടെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നെങ്കിൽ പൊതിഞ്ഞു വെക്കും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളവരോട് മാത്രം അത് പറഞ്ഞ് സായുധ്യം കണ്ടെത്തും. ഇവിടെ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ മുഖങ്ങൾ പ്രതിബിംബങ്ങളെ പരിശോധിച്ചാൽ ഇത് അചഞ്ചലമായ ഒരു കൃപയാണ്. കരുണയും കൃപയും എപ്പോഴും നിസ്സീമമായി യാതൊരു തടസ്സവും ഇല്ലാതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, മഴ പെയ്യുന്നത് പോലെ. അത് എത്ര അളക്കാനൊക്കെ നമുക്ക് പറ്റും, പക്ഷെ നമ്മുടെ കാഴ്ചയിൽ അത് അളക്കാൻ പറ്റത്തില്ല. അതുപോലെ അളവ് കൂടാതെ പനിമഞ്ഞ് പോലെ, പെരുമഴ പോലെ ഈ കൃപയും കരുണയും നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇതിൽ എത്ര ശതമാനം നമുക്ക് ഉൾക്കൊള്ളാനും പ്രകടിപ്പിക്കാനും പറ്റുന്നുണ്ട്? ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ആ വേദഭാഗത്തിന്റെ അവസാന ഭാഗത്തേക്ക് തന്നെ എത്തുകയാണ്. ദൈവത്തിന്റെ സ്നേഹത്തിന് ചില എക്സ്പ്രഷൻസ് ഉണ്ട്. ഗോഡ്സ് ലവ് ഹാസ് സർട്ടൻ എക്സ്പ്രഷൻസ്. നമ്മുടെ എക്സ്പ്രഷൻസ് കണ്ടീഷണൽ ആണെങ്കിൽ ദൈവത്തിന്റെ എക്സ്പ്രഷൻ അൺകണ്ടീഷണൽ ആണ്. അതിന് ഏറ്റവും നല്ല വാക്യമാണ് നമ്മൾ ഇന്ന് വായിച്ച വേദഭാഗം, ജോൺ ചാപ്റ്റർ 3:16. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനം പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ചില സഭാ വിശ്വാസ സമൂഹങ്ങൾ, ചില ഡിനോമിനേഷൻസ് പഠിപ്പിക്കുന്നത് ഈ ലോകം മുഴുവനും പാപമാണ്, ലോകത്തിലേക്ക് ഇറങ്ങി നടക്കാനേ പറ്റത്തില്ല, പാപമാണ്, അതുകൊണ്ട് പണം സമ്പാദിക്കരുത്, സ്വർണം ധരിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല, എപ്പോഴും സ്തോത്രം പറയണം, എപ്പോഴും ഹല്ലേലൂയ പറയണം, എപ്പോഴും നമ്മളൊരു ഒരു വേർപാടിന്റെ, അങ്ങനൊരു വാക്ക് അവർ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്, ഒരു വേർപാടിന്റെ അനുഭവം നമുക്ക് എപ്പോഴും ഉണ്ടാകണം, നല്ല ആശയമാണ്. പക്ഷേ പിന്നെ എന്തിനാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യം, ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത്. ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പൊ ആദ്യം സൃഷ്ടിച്ചത് ആകാശം അല്ലെങ്കിൽ ഹെവൻ. അതിനോടൊപ്പം തന്നെ അതേ രൂപത്തിൽ, അതേ ആശയത്തിൽ, അതേ ഗുണമേന്മയോടുകൂടി സൃഷ്ടിക്കപ്പെട്ട സ്ഥലമാണ് ലോകം. ഈ ലോകത്തിൽ നമുക്കൊരു പരിശീലനത്തിന് വേണ്ടി നമ്മളെ വിടുകയാണ്. ഇറ്റ്സ് എൻ ഓറിയന്റേഷൻ പ്രോഗ്രാം, സോറി, ഇറ്റ്സ് എ ട്രെയിനിങ് പ്രോജക്ട് പ്രോഗ്രാം. നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ച് നിത്യജീവന് അർഹത നേടുവാനുള്ള ഒരു പരിശീലന സ്ഥലമാണ്. പക്ഷെ നമ്മള് അറിയാതെ തെറ്റിദ്ധരിച്ചിട്ട് ഇവിടെ എന്ത് ചെയ്താലും കുഴപ്പമില്ല, അവസാനം ഇങ്ങനൊരു പാട്ട് പാടിയാൽ മാത്രം മതി. ഏതാ പാട്ട്? എന്നെ എതിരേൽപ്പാനായി ദൈവദൂതർ വരുന്നു, ഈ പാട്ടിനകത്ത്. അപ്പൊ ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഈ ദൈവദൂതർമാർക്ക് യാതൊരു പണിയില്ലേ? ഇനി നമ്മള് എന്നെയൊക്കെ ഞാൻ ചെല്ലുമ്പം എന്നെ എതിരേൽക്കാൻ കാണുമോ ഇല്ലയോ എന്നുള്ള ചിന്ത എന്നെ മനസ്സിൽ കൂടെ പലപ്പോഴും വരാറുണ്ട്. ഞാൻ പാപത്തിൽ തന്നെ വീണു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല, എന്നാൽ ഞാൻ അതിവിശുദ്ധമായ ജീവിതം നയിക്കുന്നില്ല എന്നൊരു ബോധ്യം എനിക്കുണ്ട്. ഈ ബോധ്യത്തിൽ പലപ്പോഴും ഞാൻ എന്നെ വിലയിരുത്തുന്ന ഒരു കാര്യമാണ് എന്നെ എതിരേൽക്കാനായി ദൈവദൂതർ വരുന്നു. ഈ പാട്ടിന്റെ അർത്ഥവും എന്റെ ജീവിതവും എന്നെ സ്വാഗതം ചെയ്യുന്ന രംഗവും തമ്മിൽ പൊരുത്തമുണ്ടാകാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ നമുക്കൊരു ഉൾക്കാഴ്ചയും ബോധ്യവും ഉണ്ടാക്കിയെടുക്കണം. കാരണം ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചത് മനുഷ്യ ജീവിതം അനുഗ്രഹീതമായി പൂർത്തീകരിച്ച് ഈ ലോകത്തിൽ നിന്ന് ദൈവത്തോടുകൂടി വസിക്കുവാൻ തക്കവണ്ണം ഒരു പരിശീലന കളരി തരികയാണ്. നമുക്കറിയാം ചില രാജ്യങ്ങളിൽ പോകണമെങ്കിൽ പാസ്പോർട്ടിന്റെ കോപ്പിയും വെച്ച് അവിടെ സ്പോൺസർ ചെയ്യാൻ നമുക്കൊരു സ്പോൺസർ ഉണ്ടെങ്കിൽ കയറി പോകാം. പക്ഷെ ചില രാജ്യങ്ങളിൽ എസ്പെഷ്യലി അമേരിക്കയിലേക്ക് വരണമെങ്കിൽ നമ്മളെ നേരിട്ട് കണ്ടെങ്കിലേ അവർ കയറ്റി വിടും. അങ്ങനെ നമ്മൾ പറയും ഇന്റർവ്യൂ അല്ലെങ്കിൽ കോൺസുലേറ്റില് നമ്മൾ രജിസ്റ്റർ ചെയ്തേക്കാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ആ ഘട്ടം കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കയറി വരാൻ പറ്റൂ. ഇതുപോലെ തന്നെയാണ് ദൈവം നമ്മളെ ഈ ലോക ജീവിതത്തിൽ മുഖാമുഖം കണ്ട് നമ്മളെ വിലയിരുത്തുകയാണ്. അപ്പോൾ വിലയിരുത്തുമ്പോൾ നമുക്ക് ഒരു ബോധ്യം വേണം, നമ്മളുടെ രഹസ്യവും പരസ്യവുമായ കാര്യങ്ങളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ, നമ്മളുടെ രഹസ്യവും പരസ്യവുമായ ചിന്തകളിൽ, നമ്മളുടെ രഹസ്യവും പരസ്യവുമായ കൂട്ടുകെട്ടിൽ ആകെ ലോകത്ത് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരാളെ ഉള്ളൂ, അത് ദൈവമാണ്. ആ ദൈവത്തിന്റെ ഇന്റർവ്യൂ ആണ് ഇപ്പൊ നടക്കുന്നത്. ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് നമുക്കറിയാം പാസ്പോർട്ട് അവരൊക്കെ വാങ്ങിച്ചു വെച്ചാൽ നമുക്കറിയാം യു വിൽ ഗെറ്റ് എ വിസ. അന്നേരം തന്നെ ഹാവ് എ ഗുഡ് ഡേ പറഞ്ഞ് പാസ്പോർട്ട് തിരികെ കൈ തന്നാൽ നമുക്കറിയാം നമ്മൾ പെട്ടുപോയി, നമ്മുടെ യാത്ര അവിടെ അവസാനിച്ചു. അപ്പൊ ഈ പാസ്പോർട്ട്, പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. നമ്മുടെ ഹൃദയം ദൈവം ഈ ലോകത്തിൽ നിന്ന് പോകുന്ന സന്ദർഭത്തിൽ അങ്ങ് ചോദിച്ച് വാങ്ങുകയാണെങ്കിൽ, പക്ഷെ വാങ്ങണമെങ്കിൽ അതിനു മുമ്പേ ഡോക്യുമെന്റ്സ് ക്ലിയർ ആയിരിക്കണം. ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരങ്ങൾ പറയണം. അവിടെ ക്ലാരിറ്റി ഉണ്ടാകണം, ട്രാൻസ്പെരൻസി ഉണ്ടാകണം. ഇതുണ്ടാകുമ്പോഴാണ് ഈ ക്ലാരിഫിക്കേഷൻ നടക്കുന്നതും സ്റ്റാമ്പിംഗ് പ്രോസസ്സ് നടക്കുന്നതും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പറയാൻ ഉദ്ദേശിച്ചത് മൂന്ന് കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ. ഒന്നാമത് ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഈസ് എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ്. ആൻഡ് ദ സെക്കൻഡ് വൺ, ഗോഡ്സ് ലവ് ഹാസ് മെനി ഫേസസ്, പല മുഖങ്ങളുണ്ട്. മൂന്ന്, ഗോഡ്സ് ലവ് ഹാസ് ഇറ്റ്സ് എക്സ്പ്രഷൻസ്. അതിലാണ് ഏകജാതനിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു കാര്യം, ഏവനും നശിച്ചു പോകാതെ ഇരിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ, പുത്രൻ തമ്പുരാനെ നൽകുവാനായി ലോകത്തെ ദൈവം സ്നേഹിച്ചു. കർത്താവിൽ അനുഗ്രഹീതരെ, ഞാൻ പറഞ്ഞ ആശയം വലിയ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നതെന്നൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ചായ നമ്മൾ എല്ലാ ദിവസവും കുടിക്കാറുണ്ട്, അതുകൊണ്ട് നാളെ ചായ കുടിക്കേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കാറില്ല. ഇത് നിരന്തരമായി നമ്മളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, കുറച്ച് കഴിയുമ്പം നമ്മൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങും. നമുക്കറിയാം ജോലി ചെയ്യുമ്പം വി ഹാവ് എൻ ഇൻ സർവീസ് ട്രെയിനിങ് കോഴ്സ്, ഓറിയന്റേഷൻ ആണ് തുടക്കത്തിൽ കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ഇൻ സർവീസ് ട്രെയിനിങ് ഉണ്ട്. ഓരോ കാര്യങ്ങളും ടെക്നോളജിക്കൽ ആണെങ്കിലും ഇൻഫോർമേഷൻ ആണെങ്കിലും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതെല്ലാവർക്കും വേണം. ലോകത്തിൽ ആരൊക്കെ ജീവിക്കുന്നു അവർക്കെല്ലാം ഇൻ സർവീസ് കോഴ്സ് വേണമെന്ന് വാദിക്കുന്ന ആളാണ് ഞാൻ. അത് വൈദികനാണെങ്കിലും, വൈദിക ഗണത്തിൽപ്പെടുന്ന ആളാണെങ്കിലും, അൽമായ നേതൃത്വത്തിൽപ്പെടുന്ന ആളാണെങ്കിലും, ലോകത്തിന്റെ ഏത് മേഖലയിൽ കൂടെ പോകുന്ന ആളാണെങ്കിലും, വി നീഡ് എ സം സോർട്ട് ഓഫ് ഇൻ സർവീസ് ട്രെയിനിങ്. അതില്ലാതെ വരുന്നത് എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് അങ്ങ് നടക്കുക, കുഴപ്പമൊന്നുമില്ല ഞാൻ പറയുന്നതാണ് അതിന്റെ അവസാന ഉത്തരം, ഞാൻ ചിന്തിക്കുന്നതെല്ലാം ശരിയാണ്, ഈ ലോകത്ത് ഞാൻ മാത്രമേ ശരിയുള്ളൂ, ബാക്കി എല്ലാവരും തെറ്റാണ്, തെറ്റിന്റെ കൂമ്പാരമാണ് എന്റെ സമൂഹം മുഴുവനും, ആകെ ശരിയുടെ കൂമ്പാരം ഞാൻ മാത്രമാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് ഇൻ സർവീസ് ട്രെയിനിങ്ങിനെ കുറിച്ച് വലിയ ഗൗരവമായിട്ട് ബോധ്യപ്പെടാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ബലഹീനനായ എന്റെ മനസ്സിൽ തോന്നുന്നത് Everyone has to go through an in-service training program according to his field of life. അതിൽ നമ്മളെ ബോധ്യപ്പെടുത്താൻ മാത്രം ഈ ചിന്തകൾ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ അന്നനായ സക്കറിയ റമ്പാശൻ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതാണ്. അതിനു മുമ്പ് അഖിലന്റെ തിരുമനസ് എന്നതിൽ സംബന്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. തിരുമനസ് ഒരു വാക്ക് ഉണ്ടെങ്കിൽ പറയണം എന്നുള്ള കാര്യം വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തട്ടെ. അങ്ങനെയാണെങ്കിൽ റമ്പാച്ചൻ ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരികയാണ്. റമ്പാച്ചിനകത്തുണ്ടോ? അച്ഛൻ
ചെയ്യുന്നുണ്ടല്ലോ.
ഉണ്ട്. നമ്മൾ സാധാരണ പ്രാർത്ഥനയ്ക്കായി പറയുന്ന വിഷയങ്ങൾ അതിന്റെ ലിസ്റ്റ് എന്റെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. രോഗികളായിരിക്കുന്ന ധാരാളം പേർ ഈ സുപൂർവ പ്രാർത്ഥനയുടെ മധ്യസ്ഥത പ്രാർത്ഥനയിലൂടെ അനുഗ്രഹം പ്രാപിച്ചവരാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും സാക്ഷ്യമുണ്ട്. ഞാനും ധാരാളം പേരിൽ നിന്ന് അത് കേട്ടിട്ടുണ്ട്. അപ്രകാരം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന രോഗികളെയെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് കർത്താവ് തൊട്ട് അവരെ സൗഖ്യമാക്കണമെന്നുള്ള പ്രാർത്ഥനയും യാചനയും നമ്മുടെ മനസ്സിലുണ്ടാകണം. നിരന്തരമായ കൃപയും കരുണയും നൽകുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടി അവിടെയുള്ള പ്രത്യേകിച്ച് പീഡനമേൽക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലുമൊക്കെ ഉണ്ട്. ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യുവാൻ തക്കവണ്ണം വളരെ ശക്തമായ ശക്തികൾ ലോകമെമ്പാടും വ്യാപരിച്ചു കിടക്കുമ്പോൾ, നമ്മൾ ഇന്ന് സൗഭാഗ്യ തീരത്താണെന്നൊക്കെ ചിന്തിച്ചാലും അവിടെയും ചെറുതല്ലാത്ത വലിയ സംഘടനകൾ നമ്മൾ ഉൾപ്പെടുന്ന ഈ രാജ്യത്തും ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. അങ്ങനെയുള്ളവരെ നമ്മൾ പ്രത്യേകം സ്മരിക്കണം. ഒപ്പം നമ്മുടെ സഭയും സഭയുടെ പരമാധ്യക്ഷനെയും എല്ലാ മേലധ്യക്ഷന്മാരെയും നമ്മുടെ ഭദ്രാസനത്തെയും മുമ്പ് നയിച്ചിരുന്ന മേലധ്യക്ഷന്മാരെയും ഇപ്പോൾ നയിക്കുന്ന നമ്മുടെ അഭ്യുന്ന തിരുമേനിയെയും നമ്മുടെ എല്ലാ ഇടവകകളെയും പ്രത്യേകം സഭാ വ്യത്യാസമില്ലാതെ സ്നേഹപൂർവ്വം ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും കുടുംബസ്ഥരായും ജീവിക്കുന്നവർക്കും വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർക്കും ഒക്കെ പ്രത്യേകമായ കരുണ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ അതിനെല്ലാം ചേർത്ത് ഒന്നിനായ റമ്പാശൻ ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിക്കും. റമ്പാശൻ ദൈവമായിട്ട് ക്ഷണിക്കട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കു തന്നെ ആമേൻ. മറക്കുമോ ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, പുതിയ ദിവസത്തിനായി ഞങ്ങൾ ആസ്വദിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും കാത്തു പരിപാലിച്ചു നല്ലൊരു ഉറക്കം ഞങ്ങൾക്ക് നൽകി. അങ്ങയുടെ സൃഷ്ടിയെ കാണുവാൻ ഞങ്ങളെ സഹായിച്ചു. പ്രത്യേകിച്ച് അങ്ങയുടെ വചനങ്ങൾ കേൾക്കുവാനും നൽകിയിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്ക് സ്തുതി കരേറ്റുവാൻ പല സ്ഥലങ്ങളായിരിക്കുന്ന ഞങ്ങളെ ഒരുമിച്ച് ഒരു മനസ്സോടെ അങ്ങയുടെ പാദത്തിന് കീഴിൽ വരുവാനും പ്രാർത്ഥിക്കുവാനും സ്തുതി കരേറ്റുവാനും നൽകിയ എല്ലാ അവസരത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, രോഗത്തിലും പ്രയാസത്തിലും അനേക ആൾക്കാർ പ്രയാസപ്പെടുമ്പോൾ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സൗഖ്യത്തിനും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യത്തിനായി ഞങ്ങൾ ആസ്വദിക്കുന്നു. രോഗത്തിലും പ്രയാസത്തിലും വേദനയിലൊക്കെ ആയിരിക്കുന്നവരെ നീ കാത്തു പരിപാലിക്കണമേ, അവരെ കൂടുതൽ ശക്തീകരിക്കണമേ, അവർ കഴിക്കുന്ന മാർഗങ്ങളിലെല്ലാം പ്രവർത്തിക്കണമേ. പ്രത്യേകിച്ച് പീഡനങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരെയും ദൈവമായ കർത്താവേ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും അങ്ങയുടെ മക്കളായി ഈ ലോകത്തിൽ സാക്ഷികളായി ജീവിക്കുവാനും അവരെ നീ ബലപ്പെടുത്തണമേ. ആ സ്ഥലങ്ങളിലെല്ലാം അവിടുത്തെ സമാധാനം വാഴുമാറാകണമേ. ദൈവമായ കർത്താവേ, ജനങ്ങളുടെ ഇടയിലൊക്കെയും സമാധാനവും സന്തോഷവും ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ക്രൈസ്തവ ജീവിതം ജീവിക്കുവാനും ആത്മാർത്ഥമായിട്ട് ഈ ലോകത്തിലായിരിക്കുമ്പോൾ അവിടുത്തെ ദാനങ്ങൾ അനുഭവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അതിൽ പങ്കുണ്ടെന്ന്, മറ്റുള്ളവർ പങ്കാളികൾ അതിനകത്തിലാകണമെന്നുള്ള നല്ല വിശാല ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. മറ്റുള്ളവർക്ക് ഞങ്ങളൊരു അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയ സകല തെറ്റുകളൊക്കെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവമേ, ഓരോ ദിവസം ഞങ്ങൾ വഴിതെറ്റി പോകുമ്പോൾ നീ ഞങ്ങളെ തിരിച്ചു വരികയും ഞങ്ങൾ വീണു പോകുമ്പോൾ ഞങ്ങളെ താങ്ങി എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു. പരിശുദ്ധ സഭയെയും എല്ലാ പിതാക്കന്മാരെയും അവിടുത്തെ കയ്യിൽ പ്രമേൽപ്പിക്കുന്നു. സത്യവിശ്വാസത്തിൽ ആത്മാർത്ഥമായി ജീവിക്കുവാൻ സഹായിക്കണമേ. ദൈവമായ കർത്താവേ, ക്രൈസ്തവ ജനങ്ങൾ എല്ലാവരെയും അവിടുത്തെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭദ്രാസനത്തെയും അതിനെ നയിക്കുന്ന തിരുമേനിയെയും ഞങ്ങളുടെ എല്ലാ ദേവാലയങ്ങളെയും എല്ലാ പുരോഹിതന്മാരെയും ഷമ്മാശന്മാരെയും സെമിനാരി വിദ്യാർത്ഥികളെയും എല്ലാ ജനങ്ങളെയും അവിടുത്തെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, ഓരോ ദിവസം കൂടുതൽ നിന്നെ രുചിച്ചറിയുവാനും നിന്നെ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് ദാനമായിട്ട് നൽകിയിരിക്കുന്ന പൈതങ്ങളെല്ലാവരെയും അവരുടെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. അവർക്ക് നല്ല കൂട്ടുകാരെ അവിടെ നീ പ്രദാനം ചെയ്യണമേ. ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള ജ്ഞാനം അവർക്ക് നീ പകർന്നു കൊടുക്കണമേ. ഈ ലോകത്തിലായിരിക്കുമ്പോൾ മായാമോഹങ്ങളിലും ഒന്നും ഏർപ്പെടാതെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വിശ്വസ്തയോടെ ജീവിക്കുവാനും നിന്നെ ശുശ്രൂഷിക്കുവാനും സേവിക്കുവാനും
സഭയും സമൂഹത്തെ സ്നേഹിക്കുന്നവരായി തീരുവാൻ അവരെ നീ രൂപാന്തരപ്പെടുത്തണമേ. ദൈവമായ കർത്താവെ, രോഗത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. വേർപാടിലായിരിക്കുന്നവരെ നീ കൂടുതൽ ശക്തീകരിക്കണമേ. വിവാഹത്തിനൊരുങ്ങുന്ന എല്ലാ മക്കളെയുമായിട്ട് അനുഗ്രഹിക്കണമേ. പുതിയ ദാമ്പത്യ ജീവിതം ആരംഭിക്കുമ്പോൾ പരസ്പരം കൂടുതൽ സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും കരുതുവാനും അവരെ നീ പ്രാപ്തരാക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെയും കടപ്പെട്ടവരെയും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യാത്ര ചെയ്യുന്നവരെ, നല്ല സഹയാത്രിക്കാരെ അവർക്ക് നീ പ്രദാനം ചെയ്യണമേ. ദൈവമായ കർത്താവെ, കാവൽ മാലാഖമാരുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ ജീവിക്കുവാനും വളരുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. യാത്രയൊക്കെ ചെയ്യുന്നവരെ കാത്തു പരിപാലിക്കണമേ. സഹയാത്രികാരനായിട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണമേ. ദൈവമായ കർത്താവെ, ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരെയും, ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെയും കടപ്പെട്ടവരെയും, പ്രത്യേകിച്ച് സർജറിക്ക് വേണ്ടിയൊക്കെ ഒരുങ്ങുന്നവരെയും, ഹോസ്പിറ്റലുകളിലും ഭവനങ്ങളിലും വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗത്തിലായിരിക്കുന്നവരെയും അവരോടൊപ്പം ഉണ്ടായിരിക്കണമേ. അനേകരെ നീ തൊടുകയും അനേകർ നിന്ന് തൊട്ട് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടല്ലോ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളൊക്കെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നവരെ ഇമ്പമുള്ള പരുദീസയിൽ പാർപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും വിശുദ്ധ രൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും പുതിയ സ്തോത്രം സമർപ്പിക്കുമാറാകണമേ. വിളിക്കുന്നു നല്ലവനെ
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധയുടെ സംബന്ധവും ആവാസവും നമ്മെല്ലാവരോടും കൂടിയും, പ്രത്യേകിച്ച് നമ്മൾ ആവശ്യപ്പെട്ട എല്ലാ വിഷയങ്ങളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ.
സൗത്ത് വെസ്റ്റ് പതിരാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന എല്ലാവരോടുമുള്ള പ്രത്യേകമായ സ്നേഹവും സന്തോഷവും, പ്രത്യേകിച്ച് അഭിമന്യ തിരുമേനിയുടെ അനുഗ്രഹങ്ങളും ഉപദേശങ്ങളും നമുക്ക് എപ്പോഴും ലഭിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട രാജേഷ് കെ ജോണച്ചൻ എല്ലാ ആഴ്ചയും വളരെ കൃത്യനിഷ്ഠയോടും താല്പര്യത്തോടും കൂടി എല്ലാവരെയും സമന്വയിപ്പിച്ചും സമ്മേളിപ്പിച്ചും കൊണ്ട് ഈ പ്രാർത്ഥനയിൽ വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്യാറുണ്ട്. ഇന്ന് ആകസ്മികമായ കാര്യത്തിന് അച്ഛൻ മറ്റൊരു സ്ഥലത്തായതുകൊണ്ട് മാത്രം ഇതിൽ സംബന്ധിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. അച്ഛനോടും ബഹുമാനപ്പെട്ട മാമനച്ഛൻ, ബഹുമാനപ്പെട്ട ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, ബഹുമാനപ്പെട്ട തമ്പാനച്ഛൻ തുടങ്ങിയ എല്ലാ വൈദിക സഹോദരങ്ങളോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട മനോജ് മാത്യു ഹ്യൂസ്റ്റൺ, അദ്ദേഹത്തോടും ഇതിൽ പങ്കെടുത്ത എല്ലാ വിശ്വാസ സമൂഹത്തോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറ്.
ഐസക് അച്ഛന് ഒരു വാക്ക് നന്ദി പറയുന്നു. നമ്മള് രാജേഷ് അച്ഛന്റെ ലീഡർഷിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാല് ഒട്ടും കുറയാതെ അതിലും ഭംഗിയായിട്ടും അല്ല അതുപോലെ തന്നെയും ഇതിനകത്തേക്ക് കടന്നു വന്ന് നമുക്ക് വേണ്ടതായിട്ടുള്ള ഒരു ഉപദേശവും ഒരു നല്ല സ്റ്റഡിയും തന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ഐസക് അച്ഛനോടുള്ള നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നു. എന്റെ എല്ലാ സ്നേഹാദരവുകളും അറിയിക്കുന്നു. അച്ഛാ, ഇത് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.
താങ്ക് യു.